കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയും സാത്താനുമായി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യേണ്ടി വന്ന രണ്ട് ആളുകളുടെ കാര്യമാണ് നാം
കേട്ടത്. We see that these things are written in scripture so that we can get light on Satan's tactics for ourselves.
നമ്മുടെ ജീവിതത്തോടുള്ള സാത്താന്റെ തന്ത്രങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വെളിച്ചം കിട്ടേണ്ടതിനായിട്ട് ആണ് തിരുവെഴുത്തുകളിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Now we want to turn today to John's Matthew's Gospel in chapter 3.
ഇന്ന് രാവിലെ നമുക്ക് മത്തായി സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് വരാം.
And we see here that in verse 16 Jesus was baptized and the heavens were opened above him.
മൂന്നാം അധ്യായം 16 വാക്യത്തിൽ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി.
And the heavens were opened.
അപ്പോൾ സ്വർഗം തുറന്നു.
The spirit of God descended on him.
ദൈവാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി.
തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. Heaven that said, "This is my beloved son."
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി.
This is a very significant time in Jesus' life.
യേശുവിന്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട പ്രത്യേകമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്.
And we read in the very next verse, then Jesus was led by the Spirit into the wilderness to be tempted by Satan.
അടുത്ത വാക്യത്തിൽ അനന്തരം എന്ന് തുടങ്ങി പറയുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ്.
So that was not accidental. He was led by the Holy Spirit.
ഈ കാര്യം യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല, പരിശുദ്ധാത്മാവ് യേശുവിനെ നടത്തുകയായിരുന്നു.
The Holy Spirit does not allow us to be tempted beyond our ability.
നമ്മുടെ കഴിവിനപ്പുറം നമ്മെ പരീക്ഷയിലേക്ക് നടത്തുകയില്ല പരിശുദ്ധാത്മാവ്.
But he leads us into situations where we are tested.
എന്നാൽ നാം പരിശോധിക്കപ്പെടുമാർ വിവിധ സാഹചര്യങ്ങളിലേക്ക് നാം നടത്തപ്പെടുകയാണ്.
Because that fulfills a certain purpose.
കാരണം അത് ചില പ്രത്യേക ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ ഇടയാകുന്നു.
Like Adam and Eve had to be tested.
ആദമും ഹവ്വയും പരിശോധിക്കപ്പെടേണ്ടിയിരുന്നു.
And I want you to notice here when Jesus was tempted like this.
ഏത് സാഹചര്യത്തിലാണ്, എപ്പോഴാണ് യേശു ഇവണ്ണം പരീക്ഷിക്കപ്പെട്ടത് എന്ന് നാം ശ്രദ്ധിക്കണം.
After a time of open heaven.
തന്റെ മീതെ സ്വർഗം തുറന്നിരുന്ന ഒരു സമയത്തിന് തൊട്ട് ശേഷം.
Have you experienced a time of open heaven?
നിങ്ങളുടെ ജീവിതത്തിൽ തുറന്ന സ്വർഗത്തിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
Where the Spirit of God came down upon you.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിച്ച ഒരു സമയം.
And the same Spirit of God that came down upon Jesus led him into the wilderness.
യേശുവിന്റെ മേൽ വന്ന് ആവസിച്ച പരിശുദ്ധാത്മാവാണ് തന്നെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടുവാൻ നടത്തിയത്.
Sometimes we think it's the devil who takes us to the wilderness.
ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം സാത്താനാണ് നമ്മെ മരുഭൂമിയിലേക്ക് നടത്തുന്നത് എന്ന്.
And it's the Spirit of God who came upon us and said, "I am well pleased with you."
എന്നാൽ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്ന് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
No, it's the same Spirit of God that came upon him. That also led him to the wilderness.
തന്റെ മേൽ വന്ന അതേ പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത്.
And it's the same Spirit of God that comes upon you that leads you to the wilderness.
അതേ പരിശുദ്ധാത്മാവാണ് നിന്റെ മേൽ വന്ന് നിന്നെയും മരുഭൂമിയിലേക്ക് നടത്തുന്നത്.
We can say that takes you through times of dryness to test you.
നിങ്ങളെ പരിശോധിക്കുവാനായിട്ട് ചിലപ്പോൾ വരൾച്ചയുടെ കാലഘട്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കാം.
See, we are creatures that live so much in our emotions.
നാം നമ്മുടെ വികാരങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ജീവികളാണ്.
And feelings.
നമ്മുടെ തോന്നലുകളെ ആസ്പദമാക്കി.
We think when we feel nice and we are very emotional, we are filled with the Holy Spirit.
നാം പലപ്പോഴും ചിന്തിച്ചേക്കാം നാം വളരെ വികാരഭരിതരും സന്തോഷമുള്ളവരും നല്ല ആത്മീയനും തോന്നുമ്പോൾ ആണ് നാം ആത്മാവിനാൽ നടത്തപ്പെടുന്നത്.
And when those feelings go and we feel dry, then we think that's not the Holy Spirit.
അങ്ങനെയുള്ള നല്ല തോന്നലുകൾ അവസാനിക്കുകയും നാം ഒരു വരൾച്ചയുടെ അനുഭവത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ നാം വിചാരിക്കും പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന്.
The question is, does the Holy Spirit lead people into the wilderness where it's all dry desert?
ചോദ്യം ഇതാണ്, പരിശുദ്ധാത്മാവ് വരൾച്ചയുള്ള മരുഭൂമിയിലേക്ക് ആളുകളെ നടത്തുമോ?
Or does he always lead us by streams of living water and by green pastures?
അതോ എല്ലായ്പ്പോഴും പച്ചയായ പുൽപ്പുറങ്ങളിലും നീർത്തോടുകൾക്കരികെയും മാത്രമാണോ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുക?
Does he lead us through the valley of the shadow of death also?
പരിശുദ്ധാത്മാവ് നമ്മെ മരണനിഴലിൽ താഴ്വരയിൽ കൂടെയും ചിലപ്പോൾ നടത്തുവാൻ സാധ്യതയുണ്ടോ?
We would like to have an experience where it is always rain falling and streams of water and green pastures.
എല്ലായ്പ്പോഴും മഴയും അരുവികളും പച്ച പുൽത്തകിടികളും ഒക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടമാണ്.
That's like a chapati that's cooked on one side.
എന്നാൽ അത് ഒരു വശം മാത്രം വെന്തിട്ടുള്ള ഒരു ചപ്പാത്തി പോലെയാണ്.
That's good.
അത് നല്ലതാണ്.
But you have to turn it over.
എന്നാൽ നിങ്ങൾ അത് മറിച്ചിടുകയും വേണം.
And God has to turn you over.
ദൈവത്തിന് നിങ്ങളെ തിരിച്ചും മറിച്ചും വേണ്ടത് ആവശ്യമായിരിക്കുന്നു.
And teach you and me not to live by feeling.
ദൈവം നിങ്ങളെ നിങ്ങളുടെ അനുഭൂതികളിലും അനുഭവങ്ങളിലും കൂടെ ജീവിക്കുന്നത് മതിയാക്കുവാൻ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു.
Sometimes when you go through the greatest times of pressure, maybe the times when you are most filled with the Holy Spirit,
നിങ്ങൾ വളരെ സമ്മർദ്ദങ്ങൾ കൂടെ കടന്നുപോകുന്ന അവസരമായിരിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നത്.
Sometimes when you go through times of dryness, that may be the time when you are really filled with the Holy Spirit.
ചിലപ്പോൾ വരണ്ട അനുഭവങ്ങൾ കൂടെ കടന്നുപോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നടത്തപ്പെടുന്ന അവസരങ്ങളായിരിക്കും.
If you think feeling and emotions are the Holy Spirit, let me repeat, it's because you have read Pentecostal magazines more than the Word of God.
നിങ്ങൾക്ക് ഇങ്ങനൊരു ആശയമുണ്ടെന്നിരിക്കട്ടെ, തോന്നലുകളും വികാരങ്ങളും അനുഭൂതികളുമാണ് ആത്മനിറവിന്റെ ആത്മാവിന്റെ തെളിവെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ പലപ്പോഴും ഏതെങ്കിലും പെന്തക്കോസ്ത് മാസികകളിലെ ആശയങ്ങളാൽ നടത്തപ്പെടുന്ന
More than the word of God.
ദൈവവചനത്തെക്കാൾ ഉപരിയായിട്ട്.
And your faith is based more on what you have seen in Pentecostal churches than what you have read in the Acts of the Apostles.
അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതിനേക്കാളും ചില പെന്തക്കോസ്ത് മാസികകളിൽ വായിച്ചിട്ടുള്ള
കാര്യങ്ങളാണ്,
പെന്തക്കോസ്ത് സഭകളിൽ അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം.
We don't realize how much we are influenced.
നാം എത്രമാത്രം
by our culture.
നമ്മുടെ സംസ്കാരത്താൽ നാം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല.
There is only one understanding of being filled with the Spirit that most believers have, and that's what they see in the Pentecostal churches.
പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിന്റെ തെളിവ് എന്താണെന്നുള്ളത് ഒരു ധാരണ മാത്രമേ ആളുകൾക്കുള്ളൂ, പെന്തക്കോസ്ത് സഭകളിൽ നാം എന്ത് കാണുന്നു.
Because the opposite extreme is the brethren who never talk about the Holy Spirit at all.
കാരണം അതിന്റെ മറ്റേ അറ്റമെന്ന് പറയുന്നത് ബ്രദറൻ വിശ്വാസികളാണ്, അവർക്ക് ആത്മാവിന്റെ ഒരു അനുഭവവുമില്ല.
So I decided very early in life that I am not going to look at both of these.
എന്റെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചു ഈ രണ്ട് ഗ്രൂപ്പുകളെയും ഞാൻ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നില്ല.
I don't want to understand what prophecy is from seeing what the Pentecostals call prophecy. It may be 100% wrong.
പെന്തക്കോസ്ത് സഭയിൽ പ്രവചനം എന്ന് പറയുന്ന കാര്യം അത് പ്രവചനമാണെന്ന് ഞാൻ കരുതുന്നില്ല, അത് 100% അങ്ങനെയല്ല.
And I know now it is 100% wrong.
അത് 100% തെറ്റാണെന്ന് ഞാൻ കരുതുന്നു.
We have 100 times more prophecy in our churches than in all those Pentecostal churches put together.
ഈ പെന്തക്കോസ്ത് സമൂഹങ്ങൾ കാണുന്ന എല്ലാ പ്രവചനത്തെക്കാളും വളരെയധികം പ്രവചനം ദൈവം നമ്മുടെ ഇടയിൽ തന്നിട്ടുണ്ട്.
And a lot of tongues that goes on in Pentecostal churches, my conviction is 90% of that tongues is human.
പെന്തക്കോസ്ത് മേഖലകൾ കാണുന്ന അന്യഭാഷകളുടെ വരം അതിന്റെ 90% സത്യമല്ല എന്ന് ഞാൻ വിചാരിച്ചു.
Somebody gets up and says ABC, CBA, ABC, CBA and that's tongues.
ചില ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ABC, CBA, ABC എന്ന് തിരിച്ചും മറിച്ചും പറയുന്നു, അതാണ് അവരുടെ അന്യഭാഷ.
Or some other similar syllables.
അല്ലെങ്കിൽ അതുപോലെയുള്ള ചില വാക്കുകൾ.
No sensible person will say that's a language.
വിവരമുള്ള ആരും അത് ഒരു ഭാഷയാണെന്ന് സമ്മതിക്കില്ല.
The word tongues means language.
ഭാഷ എന്ന് പറഞ്ഞാൽ അന്യഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഭാഷയാണ്.
And if you think of the word language, you'll immediately know whether that is language or not.
ഒരു ഭാഷ എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ഈ കേൾക്കുന്നത് ഭാഷയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയും.
Don't be deceived.
നാം വഞ്ചിക്കപ്പെടരുത്.
One of the greatest needs in these days is to distinguish between what is Holy Spirit and what is feeling and emotion.
ഈ കാലത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന വലിയൊരു കാര്യം പരിശുദ്ധാത്മാവ് എന്താണ്, തോന്നലുകളും വികാരങ്ങളും എന്താണെന്ന് തിരിച്ചറിയുന്ന കാര്യമാണ്.
And that you can understand when you see scripture what the Holy Spirit does.
പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു എന്നുള്ള തിരുവെഴുത്തിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ
കഴിയും. And in order to bring us to that, the Holy Spirit can lead us to the wilderness, like the Holy Spirit led Jesus to the wilderness.
യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയതുപോലെ നമ്മെയും അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം മരുഭൂമി അനുഭവങ്ങളിലേക്ക് നടത്തും.
Most believers can never think that the Holy Spirit will lead them to a dry place.
എന്നാൽ മിക്ക വിശ്വാസികളും വിശ്വസിക്കാത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് തങ്ങളെ മരുഭൂമിയിലേക്ക് നടത്തും എന്നുള്ളതാണ്.
That's one of the first things we need to learn.
നാം പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്.
To free us from slavery to our feelings.
നമ്മുടെ തോന്നലുകളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
Just like God wants to free us from slavery to our understanding.
നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയതുപോലെ.
Understanding is good.
നമ്മുടെ ബുദ്ധി തിരിച്ചറിയുക നല്ലതാണ്.
Understanding is not necessary to experience the fullness of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുവാൻ നമ്മുടെ ബുദ്ധി ആവശ്യമില്ല.
Understanding of the meaning of baptism is good.
സ്നാനത്തിന്റെ അർത്ഥം ഗ്രഹിക്കുന്നത് നല്ലതാണ്.
But Romans chapter 6 was written about 30 years after the day of Pentecost.
എന്നാൽ റോമൻ ആറാം അധ്യായം എഴുതപ്പെട്ടത് പെന്തക്കോസ് നാളിന് 30 വർഷങ്ങൾ ശേഷമാണ്.
How did people get baptized for 30 years without understanding its meaning?
ഈ സ്നാനത്തിന്റെ അർത്ഥം തിരിച്ചറിയാതെ 30 വർഷം എങ്ങനെയാണ് ദൈവമക്കൾ സ്നാനമേറ്റിരുന്നത്?
Because it is not an act of understanding, it's an act of obedience.
കാരണം സ്നാനം എന്നത് അറിയുന്ന അറിവിന്റെ ഒരു കാര്യമായിരുന്നില്ല, അനുസരണത്തിന്റെ ഒരു കാര്യമായിരുന്നു.
A really obedient child will do what his father says even without understanding.
അനുസരണമുള്ള ഒരു കുഞ്ഞ് അതിന്റെ പിതാവ് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ തന്നെ മനസ്സിലാക്കാതെ തന്നെ അനുസരിക്കുവാൻ ഒരുക്കമുള്ളവനായിരിക്കും.
I once heard of a child who flew a plane.
ഒരു വിമാനം പറത്തിയ ഒരു കുട്ടിയുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്.
It was a father sitting next to him demonstrating how obedient my child is.
ഒരു പിതാവ് അവന്റെ അടുത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ മകൻ എത്ര അനുസരണമുള്ളവനാണെന്ന് കാണിക്കുന്ന ഒരു കാര്യമായിരുന്നു.
That child had never flown a plane.
ആ കുട്ടി അതിനു മുമ്പ് ഒരു വിമാനം പറത്തിയിട്ടില്ല.
The father was an expert pilot.
എന്നാൽ ആ പിതാവ് വളരെ പരിചയസമ്പന്നനായ ഒരു പൈലറ്റുമായിരുന്നു.
He sat next to that child and told him every moment what to do.
ആ പിതാവ് കുട്ടിയുടെ അടുത്തിരുന്നിട്ട് ഓരോ നിമിഷവും ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു.
And the plane took off perfectly, landed perfectly.
ആ വിമാനം ശരിയായ രീതിയിൽ പറന്നുയർന്നു, ഒടുവിൽ അത് വളരെ നന്നായി ലാൻഡ് ചെയ്തു, താഴെ ഇറങ്ങി.
The child did not do what it felt it should do.
ആ കുട്ടി തനിക്ക് തന്റെ തോന്നലുകളെ ആസ്പദമാക്കിയല്ല കാര്യങ്ങൾ ചെയ്തു.
It did not use its own little brain.
തന്റെ ചെറിയ തലച്ചോർ ഉപയോഗിച്ചല്ല അവൻ കാര്യങ്ങൾ ചെയ്തു.
It depended on the superior understanding of its father.
തന്റെ പിതാവിന്റെ മെച്ചമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ബുദ്ധിയെ അനുസരിച്ചാണ് ആ കുട്ടി ചെയ്തത്.
Can a child fly a plane?
ഒരു കുട്ടിക്ക് വിമാനം പറത്തുവാൻ കഴിയുമോ?
If the father is sitting next to it and if it's obedient, yes.
അവൻ അനുസരണമുള്ളവനാണെങ്കിൽ, അവന്റെ പിതാവ് അവന്റെ അടുത്തുണ്ടെങ്കിൽ അവനെ ചെയ്യാൻ കഴിയും.
You can do impossible things if you don't lean on your own understanding but trust in the Lord.
നിന്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുന്ന പക്ഷം അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.
God wants to detach us from dependence upon ourselves, our feelings, our cleverness and so many things.
നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ബുദ്ധിശക്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
The most effective servants of God in the history of Christianity have been those who have learned to lean upon God's wisdom and give up their own.
ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും ഫലപ്രാപ്തരായിരുന്ന ദൈവഭക്തന്മാരൊക്കെയും തങ്ങളുടെ ബുദ്ധിയെ വിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിപ്പാൻ
പഠിച്ചവരായിരുന്നു.
തങ്ങളുടെ തോന്നലുകളെയും വികാരങ്ങളെയും അല്ല വിശ്വാസത്തെ വിശ്വാസത്തിൽ നിൽക്കുന്നവർ.
Whether their feelings are dry or exciting makes no difference.
അവരുടെ തോന്നലുകൾ വരൾച്ചയുള്ളതോ അല്ലെങ്കിൽ വികാരാവേശമുള്ളതോ ആയിക്കൊള്ളട്ടെ.
Now I must say that there are times when dryness comes because of sin.
ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ചില അവസരങ്ങളിൽ വരൾച്ച പാപം നിമിത്തവും ഉണ്ടാകാറുണ്ട്.
Because the Bible also says, cursed is the man who leans upon the arm of flesh. He will be like a barren tree in the wilderness.
കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ജഡത്തെ തന്റെ ഭുജമാക്കി അതിൽ ചാരുന്നവൻ ശവിക്കപ്പെട്ടവൻ, അവൻ വരണ്ട നിലത്ത് പാർക്കും.
So that type of wilderness is due to sin.
അങ്ങനെയുള്ള വരൾച്ച പാപത്തിന്റെ ഫലമായുള്ള.
So when we feel dry, the first thing we need to do is there anything bothering my conscience?
അതുകൊണ്ട് നാം വരൾച്ചയുടെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം, എന്റെ ജീവിതത്തിൽ, എന്റെ മനസാക്ഷിയിൽ എനിക്ക് നല്ലൊരു മനസാക്ഷി ഉണ്ടോ എന്നുള്ളതാണ്.
If there's anything bothering my conscience, then I must set that right.
എന്റെ മനസാക്ഷിയെ ശല്യപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ ആദ്യം ശരിയാക്കണം.
If the wilderness is due to sin, then the wilderness will disappear immediately.
അപ്പോൾ ആ വരൾച്ച പാപനിമിത്തമാണെങ്കിൽ അത് വേഗം മാറിപ്പോകും.
But sometimes my conscience may be clear and I still feel sort of dry.
എന്നാൽ ചിലപ്പോൾ എന്റെ മനസാക്ഷി വളരെ ക്ലിയർ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് വരൾച്ച അനുഭവിക്കാൻ കഴിയും.
ഐ ഹേർഡ് പീപ്പിൾ ടെൽ മീ ബ്രദർ സാക്ക് ഐ സംടൈംസ് ഡോണ്ട് ഫീൽ ലൈക്ക് റീഡിംഗ് ദ ബൈബിൾ.
ചിലപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദർ സാക്ക് എനിക്ക് ദൈവവചനം വായിക്കുവാൻ തന്നെ തോന്നുന്നില്ല.
ഐ സേ മോസ്റ്റ് ഓഫ് ദി ടൈം ഐ ഫീൽ ലൈക്ക് ദാറ്റ് ബട്ട് ഐ സ്റ്റിൽ റീഡ് ഇറ്റ്.
ഞാൻ അവരോട് പറയുന്നത് എനിക്കും പലപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എങ്കിലും ഞാൻ ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത്.
ഐ ഡോണ്ട് റീഡ് ദി ബൈബിൾ ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്.
വായിക്കുവാൻ അങ്ങ് തോന്നിയതുകൊണ്ടല്ല ഞാൻ വായിക്കുന്നത്.
ഹൗ മെനി ഓഫ് യു ഗോ ടു വർക്ക് ഇൻ ദ മോർണിംഗ് ബിക്കോസ് യു ഫീൽ ലൈക്ക് ഗോയിങ് ടു വർക്ക്, യു ആർ എക്സൈറ്റഡ് ദാറ്റ് യു കാൻ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗോ ടു വർക്ക്.
നിങ്ങളുടെ ജോലിക്ക് പോകാനായിട്ട് ശരിയായിട്ട് അങ്ങ് സന്തോഷമായിട്ട് തോന്നി, വളരെ ഉത്സാഹഭരിതനായിട്ട് അങ്ങ് തോന്നിയതുകൊണ്ടാണോ നിങ്ങൾ ജോലിക്ക് പോകുന്നത്?
വെരി ഡിഫിക്കൾട്ട് ടു ബി എക്സൈറ്റഡ് ഓൺ എ റെയിനി വെറ്റ് മോർണിംഗ് വെൻ യു ഗോട്ട് എ ഹെഡേക്ക്.
രാവിലെ മഴയുള്ള പ്രയാസമുള്ള ഒരു ദിവസം രാവിലെ ഒരു തലവേദന ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്.
ബട്ട് യു സ്റ്റിൽ ഗോ.
എങ്കിലും നീ നിന്റെ ജോലിക്ക് പോകുന്നു.
There are many things in life which are not a question of feeling, it's a question of a discipline, it's the right thing to do, so I do it.
ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് തോന്നിയതുകൊണ്ടല്ല, പക്ഷേ ചെയ്യേണ്ടിരിക്കുന്നതുകൊണ്ട് ശരിയായ കാര്യമായിരിക്കുന്നതുകൊണ്ട് നാം അത് ചെയ്യുന്നു.
There was another brother who said, brother, my mind is like a sieve, I can never hold any bit of the word of God, whatever I read it just goes through.
ഒരു സഹോദരനോട് പറഞ്ഞു, ബ്രദറേ എന്റെ മനസ്സ് എന്റെ ബുദ്ധി ഒരു അരിപ്പ പോലെയാണ്, അതിലൊന്നും തടഞ്ഞു നിൽക്കുന്നില്ല, അതിൽ വീഴുന്നൊക്കെയും താഴേക്ക് പോവുകയാണ്.
So I said, I'll tell you what somebody else said about this.
ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ പറയാം.
He told the man who said that same thing to him, he said, look at that sieve, how clean it has become with all the water flowing through it.
അയാൾ പറഞ്ഞു, ആ അരിപ്പ് നോക്കുക, ഈ വെള്ളമെല്ലാം അതിൽ വീണപ്പോൾ അത് എത്ര ക്ലീൻ ആയി.
So don't get discouraged because you can't remember everything.
നിങ്ങൾക്കെല്ലാം ഓർത്തിരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിരാശരായി പോകരുത്.
ഈവൻ ഇഫ് യു കാൻറ്റ് റിമെമ്പർ ഇറ്റ്, ഇറ്റ് ഹാസ് സ്റ്റിൽ ഡൺ സംതിങ് ഫോർ യു.
ഈ വചനങ്ങളൊക്കെയും ഓർത്തിരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വചനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്.
വാട്ട് ഐ വാണ്ട് ടു സേ ഈസ് ഡോണ്ട് എവർ ലിവ് യുവർ ക്രിസ്ത്യൻ ലൈഫ് ബൈ ഫീലിംഗ്.
ഞാൻ പറയുന്നതിന്റെ സാരം, നിന്റെ ക്രിസ്ത്യ ജീവിതം ഒരിക്കലും തോന്നലുകളെ വികാരങ്ങളെ ആസ്പദമാക്കി.
Whether I feel good or don't feel good, I'm going to be a disciple of Jesus.
എനിക്ക് നന്നായി ആത്മീയനായിട്ട് തോന്നിയാലും നന്നായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും ഞാൻ ഒരു ദൈവഭയത്തിലാണ്.
It doesn't make any difference.
അത് എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉളവാക്കുന്നില്ല.
The Bible says in the book of Job, God gives songs in the night.
യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, രാത്രികാലങ്ങളിൽ അവന് ഗീതങ്ങൾ കൊടുത്തു.
In the wilderness, the Holy Spirit leads us.
നമ്മെ മരുഭൂമിയിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുകയാണ്.
We see that Jesus was tempted after a time of tremendous blessing.
വലിയ അനുഗ്രഹങ്ങൾക്ക് ശേഷമാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുക.
After he heard God's voice, this is my beloved son, the next voice he hears is Satan's voice.
ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടതിന് തുടർന്ന് അടുത്ത് കേൾക്കുന്ന ശബ്ദം സാത്താന്റെ ശബ്ദമാണ്.
Just like Eve.
ഹവ്വയുടെ കാര്യം അങ്ങനെയായിരുന്നു.
She heard God's voice on Saturday. Next day, Sunday, she hears the devil's voice.
ശനിയാഴ്ച അവൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അടുത്ത ദിവസം അവൾ സാത്താന്റെ ശബ്ദവും കേട്ടു.
The other thing I want you to see here is that this temptation came to Satan, to Jesus from Satan, just before he was going out into a fantastic new ministry such he has never had in his whole life so far.
Yan paran aagrahikkuna mattoru kaaryam, Yeshu valare anugrahikkappetta valippameriya oru shushrushaykku povunnathinu thottu munpaanu Satan ee shabdam kelkkunnathu.
God has to test us before he sends us out into some new important ministry.
പ്രധാനപ്പെട്ട ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ അയക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മെ അവിടത്തേക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
If a factory is making aluminium to make children's toys, it doesn't have to be tested much.
ഒരു ഫാക്ടറിയിൽ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്നതിരിക്കട്ടെ, കുട്ടികളുടെ കളിക്കോപ്പുകൾക്ക് വേണ്ടി അത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നില്ല.
Heat and cold and so many things.
എന്നാൽ മറ്റൊരു ഫാക്ടറിയുടെ കാര്യം ചിന്തിക്കുക, വിമാനം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി അവിടുത്തെ അലൂമിനിയം വളരെയധികം പരിശോധനകൾ കൂടെ കടത്തിവിട്ട് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു.
The extent of your testing depends on how useful your ministry is going to be in God's kingdom.
നിന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന പരിശോധന അതിന്റെ അളവ് തോതു നിശ്ചയിക്കുന്നത് നിന്റെ ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുടെ മഹത്വം കണക്കാക്കിയാണ്.
The greater the testing, the greater your ministry.
ദൈവം നിന്നെ കൂടുതൽ പരിശോധിക്കുന്നുവെങ്കിൽ കൂടുതൽ നല്ലൊരു ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ വിടുന്നു എന്നുള്ളതാണ്.
What do you want to be done with your life?
നിന്റെ ജീവിതം കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
Does God, you want God to make children's toys with your life or an aircraft?
നിന്റെ ജീവിതം കൊണ്ട് കളിക്കോപ്പുകളാണോ അതോ ഒരു വിമാനമാണോ ഉണ്ടാക്കുവാൻ നീ ആഗ്രഹിക്കുന്നത്?
Something that will excite children for 1 year and then they throw it away.
കുഞ്ഞുങ്ങൾക്ക് വളരെ രസകരമായ ഒരു കളിക്കോപ്പ് ഒരു വർഷം കഴിയുമ്പോൾ അവർ വലിച്ചെറിഞ്ഞെന്ന് വരാം.
Or something that will carry people from place to place for many years.
അച്ഛന്മാരോ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളെയൊക്കെ നോക്കുക, അവരൊക്കെയും വളരെ കഠിനാധ്വാനം ചെയ്തവരും തങ്ങളുടെ പരീക്ഷകളിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ളവരുമാണ്.
There was a English poet who wrote a poem like this.
ഇവണ്ണമുള്ള ഒരു പദ്യം എഴുതിയിരിക്കുന്ന ഒരു കവി ഉണ്ടായിരുന്നു.
The heights that great men reached.
മഹാന്മാക്കളായിരിക്കുന്ന ആളുകൾ എത്തിയ ആ ഉന്നതികൾ.
They did not attain by a sudden flight.
അവർ ഒറ്റ ദിവസം കൊണ്ട് അവിടെ എത്തിച്ചേർന്നതല്ല.
But when their friends were sleeping, they were climbing upwards in the night.
എന്നാൽ അവരുടെ സുഹൃത്തുക്കളൊക്കെയും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യർ സാവധാനം ആ ഏണിയുടെ പടകുകൾ ചവിട്ടി കയറുകയായിരുന്നു.
There are people who have spent long hours studying the scriptures.
വളരെ നീണ്ട മണിക്കൂറുകൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ആളുകളുണ്ട്.
While you were reading secular magazines.
നിങ്ങൾ ലോകപ്രകാരമുള്ള പുസ്തകങ്ങളോ മാസികകളോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ
or novels.
നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ
10 years later they have a ministry and you have nothing.
10 വർഷത്തിന് ശേഷം ആദ്യത്തെ കൂട്ടർക്ക് ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ശുശ്രൂഷ ഇല്ലാതിരിക്കുന്നു. എന്തുകൊണ്ട്?
Is it because God is partial?
ദൈവം നിങ്ങളോട് പക്ഷപാതം കാണിച്ചുകൊണ്ടാണോ?
No, you can say, brother, that is his calling, that is not my calling.
നിങ്ങൾക്ക് പറയാം, സഹോദര, ആ സഹോദരന്റെ വിളി അങ്ങനെയാണ്, എന്റെ വിളി വേറെ ഒന്നാണ്.
My conviction is 95% of believers never fulfill the calling God has for them.
എന്റെ കാഴ്ചപ്പാട്, 95% വിശ്വാസികളും ദൈവം അവരെക്കുറിച്ച് വിളിച്ചിരിക്കുന്ന വിളി കാര്യമായിട്ട്
because they don't take testing seriously in their life.
കാരണം പരിശോധനകളെ അവർ കാര്യമായിട്ട് എടുത്തിട്ടില്ല.
They are not determined to be overcomers.
ജയാളികളാകുവാനായിട്ടുള്ള നിശ്ചയദാർഢ്യം അവർ.
Jesus had a fantastic ministry, so he had a fantastic testing.
യേശുവിന് വളരെ മഹത്തരമായിരിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, അതിനാനുപാതികമായ ഒരു പരിശോധനയിലൂടെ നടന്നു.
Notice another thing here. He was tested after he had fasted for 40 days when he was hungry.
നാം വായിക്കുന്ന മറ്റൊരു കാര്യം, യേശു 40 നാൾ ഉപവസിച്ച ശേഷം അവന് വിശന്നപ്പോൾ ആണ് പരീക്ഷകനടുത്ത് വരുന്നത്.
That's when the devil comes, when we are weak, exhausted.
നാം ബലഹീനരും ക്ഷീണിതരുമായിരിക്കുമ്പോഴാണ് പരീക്ഷകൻ അടുത്ത് വരിക.
When we are alone.
നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ.
Jesus was alone.
യേശു അവിടെ ഒറ്റയ്ക്കായിരുന്നു.
At the baptism there was a huge crowd of people. It's like a conference.
സ്നാനത്തിന്റെ അവസരത്തിൽ ഒരു കോൺഫറൻസ് എന്ന പോലെ ധാരാളം ആളുകൾ തന്നെ ചുറ്റുമുണ്ടായിരുന്നു.
After that he was alone.
അതിനുശേഷം യേശു ഒറ്റയ്ക്കാണ് ഇപ്പോൾ.
That's when the devil came.
അപ്പോഴാണ് സാത്താൻ അടുത്ത് വരുന്നത്.
He didn't come at the baptism.
ആ സ്നാനത്തിന്റെ വേളയിൽ പിശാച് അവിടെ വരുന്നതായിട്ട് നാം കാണുന്നില്ല.
He comes after the conference.
ആ കോൺഫറൻസിന് ശേഷമാണ് വരുന്നത്.
When you are alone somewhere.
നീ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ.
But remember the Holy Spirit has led you there.
എന്നാൽ ഓർത്തുകൊള്ളുക, പരിശുദ്ധാത്മാവ് നിന്നെ അവിടേക്ക് നയിച്ചതാണ്.
And if he has led you there, he'll give you the power to overcome that.
അവിടുന്ന് നിന്നെ അങ്ങനെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടുവാനുള്ള ശക്തി നിനക്ക് നൽകും.
You are being tested because there's a ministry ahead of you God wants to give you.
നീ പരീക്ഷിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം ദൈവം നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ മുമ്പിൽ ഉണ്ട്.
Jesus knew the word of God when he was 12 years old.
12 വയസ്സുള്ളപ്പോൾ യേശുവിന് ദൈവത്തിന്റെ വചനം അറിയാമായിരുന്നു.
He could have preached that.
അത് പ്രസംഗിക്കുവാൻ യേശുവിന് കഴിയുമായിരുന്നു.
But knowledge of the word alone was not enough.
എന്നാൽ ദൈവവചനത്തിന്റെ അറിവ് മാത്രം കൊണ്ട് ആയില്ല.
ഐ ഹോപ്പ് വി അണ്ടർസ്റ്റാൻഡ് ദിസ്.
ഇക്കാര്യം നാം ഗ്രഹിച്ചിരുന്നെങ്കിൽ
ദ ക്ലിയറസ്റ്റ് പ്രൂഫ് ദാറ്റ് നോളജ് ഓഫ് ദ ബൈബിൾ ഇസ് നോട്ട് ഇനഫ് ഇസ് ദാറ്റ് ജീസസ് ഡിഡ് നോട്ട് ഗോ ഔട്ട് പ്രീച്ചിംഗ് അറ്റ് ദി ഏജ് ഓഫ് 12.
യേശു 12 വയസ്സിൽ പ്രസംഗം ആരംഭിച്ചില്ല എന്നുള്ളത് തന്നെ വചനത്തിന്റെ അറിവ് മാത്രം കൊണ്ട് പോരാ എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ്.
ബട്ട് ഓൺ ദി അതർ സൈഡ് ഐ വുഡ് ഓൾസോ സേ that knowledge of the word is essential, otherwise Jesus would not have had a ministry.
എന്നാൽ മറുവശം കൂടെ ഞാൻ പറയാം, ദൈവവചനത്തിന്റെ അറിവ് അത്യന്താപേക്ഷിതമാണ്. അല്ലാത്ത പക്ഷം യേശുവിനെ പ്രസംഗിക്കുവാൻ കഴിയുമായിരുന്നില്ല.
He needed 18 years more of experience.
18 വർഷം കൂടെ വീണ്ടും പരിശീലനം യേശുവിന് ആവശ്യമായിരുന്നു.
He needed testing.
യേശുവിന് പരിശോധനകൾ ആവശ്യമായിരുന്നു.
And do you think just because you read a few books, read a few tapes, you can go out and build the church?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറെ ബുക്കുകളോ ടേപ്പുകളോ ഒക്കെ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെന്ന്?
യു കൻ ഹാവ് എ നെയിം ഫോർ യുവർ സെൽഫ് ഓഫ് കോഴ്സ്.
അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഒരു പേര് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരാം.
ആൻഡ് ഫോർ 5 or 6 years ഇറ്റ് മേ ലുക്ക് ആസ് ഇഫ് വാട്ട് യു ആർ ബിൽഡിംഗ് ഈസ് ഓക്കേ.
5-6 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ പണി നന്നായിട്ട് പുരോഗമിക്കുന്നെന്ന് തോന്നാം.
ബട്ട് ദി ഡെവിൽ ഈസ് ജസ്റ്റ് വെയിറ്റിംഗ്. ദി ഹോൾ തിങ് വിൽ ജസ്റ്റ് ക്രംബിൾ ഇൻ എ ഡേ.
എന്നാൽ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് എല്ലാം നിലംപതിക്കുവാനായിട്ട് പിശാച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
വൈ ഡസന്റ് ഹി ഡു ഇറ്റ് അറ്റ് ദി ബിഗിനിംഗ്?
എന്തുകൊണ്ടാണ് എല്ലാം ആദ്യം തന്നെ സാത്താൻ തകർക്കാത്തത്?
ബിക്കോസ് ഹി വാണ്ട്സ് യു ടു വേസ്റ്റ് 6 years ഓഫ് യുവർ ലൈഫ്. ദാറ്റ്സ് വൈ.
അതിന്റെ കാരണം നീ നിന്റെ 6 വർഷങ്ങൾ വൃഥാവാക്കുവാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്.
ദാറ്റ്സ് വൈ ഹി ഡസന്റ് ഡു ഇറ്റ് അറ്റ് ദി ബിഗിനിംഗ്.
അതുകൊണ്ടാണ് ആദ്യം തന്നെ സാത്താനിന്റെ പ്രവൃത്തിയെ തകർക്കാത്തത്.
ബിക്കോസ് ആഫ്റ്റർ യു ബിൽഡ് സംതിങ്
നീ ചില കാര്യങ്ങൾ പണിതുയർത്തിയ ശേഷം
യു ഫൈൻഡ് ഇറ്റ്സ് ക്രംബ്ലിംഗ്
അത് നിലംപതിക്കുന്നത് കാണുമ്പോൾ
യു ഡു ദ ഫാൾസ് പ്രോഫറ്റ്സ് ഡിഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് പുട്ട് സം ലിറ്റിൽ സിമെന്റ് ആൻഡ് കവർ അപ് ദ ക്രാക്സ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് എവരിതിങ് ഈസ് ഓക്കേ.
പഴയ നിയമത്തിലെ പ്രവചനം കള്ളപ്രവചനമാർ ചെയ്തതുപോലെ ആ ഇടിഞ്ഞതൊക്കെയും ഒന്നുകൂടെ പൂശി നല്ലതാണെന്ന് കാണിക്കുവാനായിട്ട് ശ്രമിക്കും.
ഇറ്റ് ഡസന്റ് സോൾവ് ദി പ്രോബ്ലം.
അങ്ങനെയുള്ള പൂശലുകൾ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നില്ല.
ഫൗണ്ടേഷൻ ഈസ് ഡിഫെക്റ്റീവ്.
നിന്റെ അടിത്തറ കേടുള്ളതാണ്.
ബിക്കോസ് യു ആർ നോട്ട് എ ഫോർ റണ്ണർ.
എന്തുകൊണ്ടെന്നാൽ അതിന്റെ കാരണം നീ മുമ്പിൽ ഓടുന്ന ഒരുവനായിരിക്കുന്നില്ല.
യു ഡിഡ് നോട്ട് അലൗ ഗോഡ് ടു ടേക്ക് യു ത്രൂ ടെസ്റ്റിംഗ്.
ദൈവം നിന്നെ പരിശോധനകളിലൂടെ കൊണ്ടുപോകാനായിട്ട് നീ അനുവദിക്കുന്നില്ല.
ഗോഡ് ടെസ്റ്റ് യു ഇൻ യുവർ ഹോം.
നിന്നെ ദൈവം നിന്റെ വീട്ടിൽ പരിശോധിക്കുന്നു.
ഇൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ വൈഫ്.
നിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ.
യു തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻ ബിൽഡിംഗ് ദി ചർച്ച്?
അത് സഭയുടെ പണിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് നീ കരുതുന്നുണ്ടോ?
Absolutely essential.
തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതം.
ജീസസ് വാസ് ടെസ്റ്റഡ് അറ്റ് ഹോം ഫോർ 30 years.
30 വർഷങ്ങൾ യേശു തന്റെ വീട്ടിൽ
പരീക്ഷിക്കപ്പെട്ടിരുന്നു. ടെസ്റ്റഡ് ഇൻ ദി വിൽഡർനെസ്.
അതിനുശേഷം മരുഭൂമിയിലെ പരിശോധന.
ഹി വാസ് ടെസ്റ്റഡ് വെൻ ഹി വാസ് ഹംഗ്രി.
തനിക്ക് വിശന്നപ്പോൾ അവൻ പരീക്ഷിക്കപ്പെട്ടു.
ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ദീസ് തിങ്സ്?
നിങ്ങൾക്ക് ഈ അനുഭവങ്ങളുണ്ടോ?
ഹാവ് യു എക്സ്പീരിയൻസ്ഡ് വാട്ട് ഇറ്റ് ഈസ് ടു ബി ടെസ്റ്റഡ് വെൻ യു ആർ ഹംഗ്രി?
നിനക്ക് വിശപ്പുള്ളപ്പോൾ നീ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ?
യു ആർ ടെസ്റ്റഡ്. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഫോർ യു നൗ? യുവർ ഫുഡ്, യുവർ ബോഡിലി നീഡ്സ് ഓർ ഗോഡ്സ് വേർഡ്?
നിനക്ക് നിന്റെ ശാരീരികമായ ആവശ്യങ്ങളും ഭക്ഷണങ്ങളുമാണോ അതോ ദൈവത്തിന്റെ വചനമാണോ പ്രധാനപ്പെട്ടത്?
വി സീ ഹിയർ ദാറ്റ് ദി ടെംപ്റ്റർ കെയിം ടു ഹിം ആൻഡ് സെഡ് ഇഫ് യു ആർ ദി സൺ ഓഫ് ഗോഡ് കമാൻഡ് ദീസ് സ്റ്റോൺസ് ടു ബിക്കം ബ്രെഡ്. Chapter 4, verse 3.
4:3. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു.
I told you the other day that God has given us all things richly to enjoy.
കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായല്ലോ, ദൈവം നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ നൽകിയിട്ടുണ്ട്.
The first miracle that Jesus did was not a so-called spiritual miracle like raising Lazarus from the dead, but what looks like a very earthly miracle like multiplying the wine.
അത്ഭുതങ്ങളിൽ ആദ്യത്തേത് വളരെ ആത്മീയമെന്ന് തോന്നിക്കാവുന്ന ഒന്നായിരുന്നില്ല. ലാസറിനെ ഉയർപ്പിച്ചതുപോലുള്ള ഒരു കാര്യമായിരുന്നില്ല. ആ ഭക്ഷണം കൊടുക്കുന്നത്, വീഞ്ഞ് കൊടുക്കുന്ന ആ കാര്യമാണ്. അത് പുറമെ നോക്കിയാൽ വളരെ ആത്മീയമായ ഒരു അത്ഭുതമല്ല.
People are already had enough wine. Now to make more wine for them, what a worldly thing to do.
ആളുകൾക്ക് ആവശ്യം, അവർ ആവശ്യമുള്ള വീഞ്ഞ് കഴിച്ചു കഴിഞ്ഞു, ഇനി അവർക്ക് കൂടുതൽ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതെന്താണ്?
If you had that power to make water into wine,
നിങ്ങൾക്ക് വെള്ളത്തെ വീഞ്ഞാക്കുവാനുള്ള ശക്തി
ഉണ്ടായിരുന്നു. And they came to you at the wedding and said, there's not enough wine.
ആ കല്യാണ സദ്യയുടെ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് വീഞ്ഞില്ല എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ.
And that was not the first round of wine, that was second or third round of wine.
അത് വീഞ്ഞിന്റെ വിളമ്പുന്ന ഒന്നാം ഘട്ടമല്ല, രണ്ടാമത്തെ പ്രാവശ്യം വിളമ്പുന്ന ആ ഭാഗമാണ്.
How do I know?
അതെങ്ങനെയാണ് ഞാൻ അറിയുന്നത്?
Because they said this tastes better than the first one.
കാരണം അവർ പറഞ്ഞു, ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തേക്കാളും ഇത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു.
So they had already had one round.
അതിന്റെ കാര്യം അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് അവിടെ വീഞ്ഞ് ഒന്നാം വിളമ്പ് വിളമ്പി കഴിഞ്ഞു.
What would you do?
നിങ്ങൾ എന്ത് ചെയ്യും?
They told you there is not enough wine for a second round.
രണ്ടാമത് വിളമ്പുവാനായിട്ട് ആവശ്യമുള്ള വീഞ്ഞ് ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ.
They say that is an indication that we should now fast and pray.
നിങ്ങൾ പറഞ്ഞേനേ, അത് സൂചിപ്പിക്കുന്നത് നാം ഇതിനെക്കുറിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്നാണ്.
You know, there are many super spiritual people at weddings.
ഇങ്ങനെയുള്ള വിവാഹ ശുശ്രൂഷയിൽ കൂടുതൽ ആത്മീയം തോന്നുന്ന ആളുകളുണ്ട്.
We have had some funny people like that in some of our churches too.
നമ്മുടെ സഭകളിൽ അങ്ങനെയുള്ള ചില രസകരമായ ആളുകൾ ഉണ്ടായിരുന്നു.
Imagine announcing at the end of the wedding, now we will have a time of fasting and prayer. No dinner, no reception.
ഒരു വിവാഹം എല്ലാം കഴിഞ്ഞു, അതിന്റെ ഒടുവിലായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യാണെന്ന് വിചാരിക്കുക, ശരി നമുക്ക് എല്ലാവർക്കും ഇനിയും ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന്
I won't be surprised if some crazy people arise like that even in our churches.
നമ്മുടെ സഭകളിൽ ഇന്ന് അങ്ങനെയുള്ള ചിന്താഗതിക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ അത്ഭുതപ്പെടുകയില്ല.
We have some people who are moving in that direction. Sometimes I have to use a few chains to pull them back, otherwise they'd have gone in that direction long ago.
അങ്ങനെയുള്ള ചില ആളുകൾ ചിലപ്പോൾ എഴുന്നേൽക്കാറുണ്ട്, അവരെ പുറകോട്ട് പിടിച്ചു നിർത്തേണ്ട ആവശ്യം എനിക്കുണ്ട്.
Because that sounds more spiritual.
കാരണം അങ്ങനെയുള്ള വാക്കുകൾ കൂടുതൽ ആത്മീയമെന്ന് തോന്നിക്കാവുന്നതാണ്.
Do you know that in one of our churches, one brother went house to house after the wedding and returned all the gifts people gave him because he was so spiritual.
നിങ്ങൾക്കറിയാമോ, നമ്മുടെ സഭകളിൽ ഒന്നിൽ ഒരു സഹോദരൻ തന്റെ വിവാഹത്തിന് ശേഷം തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം അത് തന്ന ആളുകളുടെ വീട് തോറും കയറിയിറങ്ങി അത് കൊടുക്കുകയുണ്ടായ ഒരു സംഭവം ഉണ്ടായി.
Among all the stupid things I've heard in my life, that is number one. The most stupid thing I've heard done in my whole life.
ഞാൻ കേട്ടിട്ടുള്ള എല്ലാ മടയത്തരങ്ങളിലും വെച്ച് നമ്പർ വൺ ആയിട്ട് ഏറ്റവും മുകളിൽ വരുന്ന മടയത്തരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു.
How did it happen?
ഇതെങ്ങനെയാണ് സംഭവിച്ചത്?
Because some people feel that is more spiritual.
കാരണം ചില ആളുകൾ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കൂടുതൽ ആത്മീയമായിട്ടുള്ളത് എന്ന്.
Anyway, he was the elder brother who suggested that to him is no longer with us. He has left the church.
ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞ ആ മൂത്ത സഹോദരൻ ഇപ്പോൾ നമ്മുടെ സഭയിൽ ഇല്ല.
I'm not surprised at that. Such people don't stay. They drop out.
അങ്ങനെയുള്ളവർ കൊഴിഞ്ഞു പോകുന്നുവെങ്കിൽ എനിക്ക് അത്ഭുതമില്ല.
I didn't tell him to go. I didn't put him out. He just left himself.
ഞാൻ അവനെ പുറത്താക്കിയില്ല, അവൻ തനിയെ പുറത്തു പോവുകയായിരുന്നു.
But the same Jesus who did that could also fast for 40 days. That's what I want to say.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യം അവണ്ണം ചെയ്ത അതേ യേശുവിന് 40 ദിവസം ഈ ഘട്ടത്തിൽ ഉപവസിക്കാൻ കഴിഞ്ഞു.
If you know how to feast and you don't know how to fast, then you're like any other businessman, worldly man. They also know how to feast.
നിങ്ങൾക്ക് വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നാൽ ഉപവസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ലോകമനുഷ്യരെ പോലെയാണ്.
And if you know how to fast but you don't know how to feast, well, the Pharisees were like that.
എന്നാൽ നിങ്ങൾക്ക് ഉപവസിക്കാൻ അറിയാം, പക്ഷെ നല്ലൊരു ഭക്ഷണം കഴിക്കാനായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ പരീശന്മാരെ പോലെയാണ്.
Jesus knew how to do both.
യേശു ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് അറിഞ്ഞിരുന്നു.
He knew there was a time to fast, there's a time to feast.
ഉപവസിക്കാൻ ഒരു സമയമുണ്ട്, വിരുന്ന് കഴിക്കാൻ മറ്റൊരു സമയമുണ്ട്. ഇത് രണ്ടും യേശു അറിഞ്ഞിരുന്നു.
A godly man can do both.
ഒരു ദൈവഭക്തന് ഇത് രണ്ടും ചെയ്യാൻ കഴിയും.
He doesn't become unspiritual when he feasts. And he doesn't become more spiritual when he fasts.
Than virunil pangadukumbol anathmigan aagunnilla, upavasikkumbol avan koodal aathmigan aagunnilla.
So remember that Jesus not only knew how to feast, he also knew how to fast.
Idorthirikkya yeshuvinu virunil pangadukkan maathramalla upavasikkuvanum yeshuvin ariyamaru.
People who are excited by Jesus turning water into wine are not so excited when they read that he fasted for 40 days.
Yeshu vellam veeniyaaki ennulla albhudathil ആഹ്ലാദിക്കുന്നവർ യേശു 40 നാൾ ഉപവസിച്ചു എന്നുള്ളത് അത്രയും
സന്തോഷമായിരുന്നു.
അവൻ ബലഹീനനായിരുന്ന ആ സമയത്താണ്
പിശാച് വരുന്നത്.
എങ്ങനെയാണ് പിശാച്
വരുന്നത്?
ദൈവം പറഞ്ഞ അതേ കാര്യമാണ് സാത്താൻ ചോദ്യം ചെയ്യുന്നത്.
God said to Eve, Adam and Eve, don't eat from that tree.
ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ആദമിനോടും ഹവ്വയോടും പറഞ്ഞു.
First sentence the devil says,
പിശാച് പറഞ്ഞ ആദ്യത്തെ വാചകം എന്താണ്?
As God said, you should not eat from that tree.
ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ?
You see the same thing here.
അതേ കാര്യം നാം ഇവിടെ കാണുന്നു.
God said, you are my son.
ദൈവം പറഞ്ഞു, നീ എന്റെ പുത്രനാകുന്നു.
The devil says, are you really his son?
സാത്താൻ ചോദിക്കുകയാണ്, നീ വാസ്തവമായും ദൈവപുത്രനാണോ?
So prove it.
അങ്ങനെയെങ്കിൽ ഇവിടെ തെളിയിച്ചു കാണിക്കുക.
See, the thing that God has specifically told you in a conference, that's the very thing the devil's going to question you next week about. Do you really have to do it?
ദൈവം ഒരു കോൺഫറൻസിൽ വെച്ച് വളരെ വ്യക്തമായി സ്ഫുടമായി സംസാരിച്ച അതേ കാര്യം ഒരാഴ്ച കഴിഞ്ഞ് സാത്താൻ നിങ്ങളെ ചോദ്യം ചെയ്യും. ദൈവം വാസ്തവമായി അവണ്ണം തന്നെ കൽപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ?
Here is a little proverb.
ഞാനൊരു ഒരു ആപ്തവാക്യം ഇവിടെ പറയാം.
Never doubt in the darkness what God has shown you in the light.
ദൈവം നിന്നെ വെളിച്ചത്തിൽ വ്യക്തമായി കാണിച്ച കാര്യം ഇരുട്ടിൽ നീ ഇരുന്ന് സംശയിക്കരുത് എന്ന്.
Supposing in clear light you saw a 500 rupee note.
നല്ല വെളിച്ചത്തിൽ ഒരു 500 രൂപ നോട്ട് നിങ്ങൾ കണ്ടുവന്നിരിക്കട്ടെ.
And afterwards in pitch darkness you're looking at it and you're wondering, is this really a 500 rupee note? I can't see clearly.
കുറെ കഴിഞ്ഞപ്പോൾ ഇരുട്ട് വന്നപ്പോൾ ആ വലിയ കൂരിരുട്ടിൽ നിങ്ങൾ ആ നോട്ട് എടുത്ത് തപ്പിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് കാണാൻ വയ്യല്ലോ, ഇത് 500 രൂപ നോട്ട് തന്നെയാണോ?
Which is more reliable, what you saw in the light or what you are seeing in the darkness?
നീ വെളിച്ചത്തിൽ കണ്ടതാണോ അതോ ഇരുട്ടിൽ കണ്ടതാണോ 500 രൂപ നോട്ട്?
There are times when God's light is very bright and God has spoken something to you.
ദൈവം നിങ്ങളോട് വളരെ വ്യക്തമായി വെളിച്ചത്തിൽ സംസാരിക്കുന്ന ചില സമയങ്ങളുണ്ട്.
There are other times when you don't sense God's presence like that.
എന്നാൽ ചില മറ്റു ചില സാഹചര്യങ്ങളിൽ ദൈവ സാന്നിധ്യം അത്രയും നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത
സമയങ്ങളുണ്ട്. Should I do this or not?
ഞാൻ ഇവിടെ ചെയ്യണമോ ചെയ്യരുതോ എന്നുള്ള സംശയം.
There are people right now, you may say, well, God has really spoken to me to go and apologize to someone.
നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന ചിലർക്ക് പറയാൻ കഴിയും, ദൈവം എന്നോട് സംസാരിച്ചു, നീ പോയി ക്ഷമ ചോദിക്കുക എന്ന്.
If you don't do it within the next 3-4 days, I tell you, I guarantee you won't feel like doing it after 3 or 4 days.
ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, നിങ്ങൾ 3-4 ദിവസങ്ങൾക്കുള്ളിൽ അത് ചെയ്യുന്നില്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ.
That is the very point which the devil say, has God really said that?
സാത്താൻ സംസാരിച്ച കാര്യം അത് തന്നെയാണ്, ദൈവം സത്യമായും കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്?
I don't wait for the devil to tell me that.
എന്നോട് സാത്താൻ അവണ്ണം സംസാരിക്കുന്ന അളവിൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
If I feel it's not something sinful,
അക്കാര്യം പാപകരമല്ല എന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ,
and if I'm in doubt,
ഞാൻ
should I do it, should I not do it?
അത് ചെയ്യണമോ അവണ്ണം ചെയ്യാൻ ആവശ്യമുണ്ടോ എന്ന് സംശയിക്കുന്നവനാണെങ്കിൽ,
better to do it and clear it out.
ഞാൻ പറയുന്നു, അത് ചെയ്ത് ആ സംശയം ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും നല്ലത്.
Anyway, it's not sin.
ഏതായാലും അത് പാപകരമല്ല.
I want to be clear in my conscience before God.
ദൈവത്തിന്റെ മുമ്പാകെ എന്റെ മനസാക്ഷിയിൽ എനിക്ക് ഒരു ഒരു വ്യക്തത ആവശ്യമാണ്.
I'll tell you, after more than 30 years of following that simple rule, one thing, I have not lost the anointing.
കഴിഞ്ഞ 30 വർഷങ്ങളിൽ ഈ ലളിതമായ ഈ തത്വം പാലിച്ചിരുന്നതുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള അഭിഷേകം എനിക്ക്
നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്.
ചില ആളുകൾ ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ആവശ്യമാണോ ഇതോ അതോ ഇത്ര അത്യാവശ്യമാണോ എന്നിങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്.
And in all borderline matters, they tend to favor themselves.
ഇങ്ങനെയുള്ള അതിർത്തിയിലിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഒടുവിൽ അവർക്ക് തന്നെ അനുകൂലമായിട്ടുള്ള വിധിയിലേക്കാണ് ആളുകൾ.
Because I'm in doubt, do I have to pay back 1000 rupees or 1200 rupees?
എനിക്കൊരു സംശയം ഉണ്ടായി, ഞാൻ 1000 രൂപ കൊടുക്കണമോ അതോ 1200 രൂപ കൊടുക്കണോ?
I have to make some restitution, but I'm not very clear.
ഞാനൊരു പ്രായശ്ചിത്തം ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മടക്കി കൊടുക്കേണ്ടി ആ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നു.
I always pay back 1200 rupees.
ഞാൻ എല്ലായ്പ്പോഴും 1200 തന്നെ കൊടുക്കുവാൻ.
That's the way of life.
എന്റെ ജീവിതത്തിന്റെ ഒരു മാർഗമായിരിക്കുന്നു അത്.
Another person, his way of life is always pay 1000 rupees.
മറ്റൊരുവന്റെ ജീവിതത്തിന്റെ മാർഗം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ട് ഒടുവിൽ ശരി 1000 കൊടുത്തേക്കാം.
I guarantee in 10 years these two people will be far apart.
ഞാൻ ഉറപ്പ് പറയാം, ഒരു 10 വർഷങ്ങൾ കൊണ്ട് ഈ രണ്ട് വ്യക്തികളും രണ്ട് ധ്രുവങ്ങളിലാണ്.
Not because of the 200 rupees, you don't lose an anointing for 200 rupees.
200 രൂപയുടെ പ്രശ്നമല്ല, അതുകൊണ്ടല്ല നിങ്ങളുടെ അഭിഷേകം പോകുന്നത്.
It's a certain attitude.
നിങ്ങളുടെ ചില മനോഭാവങ്ങൾ.
It always favors yourself when you're in doubt.
സംശയത്തിലായിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കുന്ന ആ മനോഭാവം.
That's why you are what you are today.
അതുകൊണ്ടാണ് നീ ഇന്ന് ആയിരിക്കുന്ന ആ അളവിൽ നീ ആയിരിക്കുന്നത്.
You could have been 10 times more spiritual today.
ഇന്ന് നിനക്ക് 10 ഇരട്ടി ആത്മീയനാകാൻ കഴിയുമായിരുന്നു.
If you listen to God.
നീ ദൈവത്തെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ.
What was this temptation?
എന്താണ് ഈ പരിശോധന?
Place your physical need above your spiritual need. That's essentially this temptation.
നിന്റെ ആത്മീയ ആവശ്യങ്ങൾക്ക് മീതെ നിന്റെ
ഭൗതിക ആവശ്യങ്ങളെ വെക്കുക.
When the devil tells us, he doesn't even talk about our spiritual needs. The devil won't tell us about our spiritual needs.
നമ്മുടെ ആത്മീയമായിരിക്കുന്ന ആവശ്യങ്ങളെ സാത്താൻ നമ്മോട് പറയുക.
Only your physical needs.
നമ്മുടെ ശാരീരികമായിരിക്കുന്ന ഭൗതികമായ ആവശ്യങ്ങൾ മാത്രമേ അവൻ പറയൂ.
You need food.
നിനക്കിപ്പോൾ ഭക്ഷണം ആവശ്യമാണ്.
Right now.
ഇപ്പോൾ തന്നെ.
You need sexual satisfaction right now.
നിനക്ക് ഈ സമയം തന്നെ നിനക്കൊരു ലൈംഗിക തൃപ്തി ആവശ്യമാണ്.
Whether you get it from a pornographic book or a filthy movie, whatever it is, you need it right now.
നിനക്ക് അത് ഒരു അശ്ലീല പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്നോ അതിനുള്ള മുഖാന്തരം എവിടെ നിന്നുണ്ടായാലും നിനക്ക് ഇപ്പോൾ തന്നെ അത് കിട്ടിയ തീരു.
He is always reminding us of the needs in our body.
നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യങ്ങളെ അവൻ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
You need another sari right now.
നിനക്കിപ്പോൾ തന്നെ മറ്റൊരു സാരി ഉണ്ടായേ പറ്റൂ.
And there's a fight with the husband over that.
അതിനെ ചൊല്ലി ഭർത്താവുമായിട്ട് ഒരു ഒരു മത്സരം ഉണ്ടാകും.
You think the devil reminds you of your spiritual needs?
നീ ചിന്തിക്കുന്നുണ്ടോ നിന്റെ ആത്മീയ ആവശ്യങ്ങളെ കുറിച്ച് സാത്താൻ നിന്നെ ഓർമ്മിപ്പിക്കുമെന്ന്?
Even Jesus was tempted with his physical needs.
യേശുവും തന്റെ ഭൗതികമായ ആവശ്യങ്ങളിലാണ് പരീക്ഷിക്കപ്പെട്ടത്.
And his need for food was far more than for your 101st sari.
യേശുവിന് തന്റെ ഭക്ഷണത്തിന്റെ ആവശ്യം നിനക്ക് 101st സാരിയേക്കാളും വളരെ ആവശ്യമുള്ളതായിരുന്നു.
And his need for food was much, much more than your imagined need for sexual satisfaction.
നിനക്ക് വേണമെന്ന് നീ വിചാരിക്കുന്ന, നീ സങ്കല്പിക്കുന്ന ആ ലൈംഗിക തൃപ്തിയെക്കാളും വളരെ മടങ്ങ് യേശുവിന് തന്റെ ഭക്ഷണത്തിനുള്ള ആവശ്യം അവിടെ ഉണ്ടായിരുന്നു.
He was tempted in a beautiful garden. Jesus was tempted in a wilderness.
ഹവ്വ മനോഹരമായ ഒരു തോട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടു. യേശു മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചു.
He was tempted when she was full. Jesus was tempted after 40 days of hunger.
ഹവ്വയാകട്ടെ അവൾ സന്തോഷവും തൃപ്തിയും ഉള്ളപ്പോഴാണ് പരീക്ഷിക്കപ്പെട്ടതെങ്കിൽ യേശു വിശന്നിരിക്കുമ്പോഴാണ് പരീക്ഷിക്കുന്നത്.
The greater the man of God you are, the more intense will be your temptation.
നീ എത്രയും അധികം ആത്മീയനായിരിക്കുന്നുവോ അതിനാനുപാതികമായി നിന്റെ പരിശോധനയുടെ തോതും ഉന്നതമായിരിക്കും.
Simple babies like Eve will have kindergarten temptation.
ചെറിയ ശിശുക്കളായിരിക്കുന്ന ഹവ്വയെ പോലുള്ളവർക്ക് എ ബി സി ഡി തലത്തിലുള്ള പരീക്ഷകളേ ഉള്ളൂ.
Those who have spent 30 years and gone past the PhD class will have higher level of temptations like Jesus.
യേശുവിനെ പോലെ ഉള്ളവർക്ക് 30 വർഷം കഴിഞ്ഞവർക്ക് PhD ലെവലിലേക്ക് വന്നവർക്ക് വളരെ ഉന്നതമായിരിക്കുന്ന പരീക്ഷകളാണ്.
But even when you get to that level, you're still tempted with the physical.
എന്നാൽ നീ ആ ഉന്നതമായ ലെവലിലെത്തിയ ശേഷവും നിങ്ങളുടെ പരീക്ഷയുടെ മണ്ഡലം ഭൗതികമായ.
Job was a grandfather, but he said, I'm still careful with my eyes.
ഇയോബ് വയോവൃദ്ധനും വലിയപ്പനുമായിരുന്നു, എന്നിട്ടും അവൻ പറഞ്ഞു, എന്റെ കണ്ണുമായി ഞാൻ ഒരു നിയമം ചെയ്തിരിക്കുന്നു.
We will be tempted with our physical desires till the end of our life, no matter how spiritual we are.
നാം എത്ര ആത്മീയരായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാന നാൾ വരെയും ഭൗതികമായ കാര്യങ്ങളിൽ നാം പരീക്ഷിക്കും.
What did Jesus do?
യേശു എന്താണ് ഇവിടെ ചെയ്യുന്നത്?
He discussed with Satan. He had a discussion with Satan.
ഹവ്വയ്ക്ക് സാത്താനുമായിട്ട് ഒരു ചെറിയ ഒരു ഒരു ചർച്ച ഉണ്ടായിരുന്നു.
Refused to discuss.
യേശു ആകട്ടെ ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചു.
I've heard of some people when they are casting out demons, they carry on a conversation with the demon.
ഞാൻ ചില ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പിശാചിനെ പുറത്താക്കുവാൻ അവർ പോകുമ്പോൾ പിശാചുമായിട്ട് ചില സംഭാഷണം നടത്തുന്നതായിട്ട്.
I even heard of one man asking a demon, is infant baptism correct or adult baptism?
ഒരിക്കൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ ചെന്നപ്പോൾ ഭൂതവാസിനായ മനുഷ്യനുമായിട്ട് ഭൂതത്തോട് ഒരാൾ ചോദിക്കുകയാണ്, ശിശുസ്നാനം തെറ്റാണോ ശരിയാണോ എന്നാണ് നീ വിശ്വസിക്കുന്നത്?
Jesus never carried on such discussions.
യേശു ഒരിക്കലും സാത്താനുമായിട്ട് അങ്ങനെയുള്ള ചർച്ചകൾ.
Always one word. Get out.
എല്ലായ്പ്പോഴും നീ ഇവിടെ വിട്ടു പോവുക.
And here only one word. God's word says this. There is no discussion on it.
യേശുവിന് ഒരു കാര്യമേ പറയാനുള്ളൂ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല.
God's word says, man shall not live by bread alone, but by every word that proceeds from his mouth.
ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു.
Nothing to discuss on that.
അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യമേ ഇല്ല.
I know I'm hungry.
എനിക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം.
It's all right, I may die.
അത് ശരി, ഞാൻ ചിലപ്പോൾ മരിച്ചെന്നും വരാം.
But God's word, the word that proceeds from his mouth, is more important for me right now than even my food.
എന്നാൽ എന്നെ സംബന്ധിച്ച് എന്റെ ഭക്ഷണത്തെക്കാളും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം എനിക്ക് വിലപ്പെട്ടു.
I have not heard a word from God's mouth to use my supernatural power to turn these stones into bread, so I'm not going to do it.
എനിക്ക് ഈ കല്ലുകളെ അപ്പമാക്കുവാൻ തക്കവണ്ണം എന്റെ വാക്കുകളെ ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന്റെ നിന്ന് കൽപ്പനയില്ല. ഞാൻ അത് ചെയ്യാനും പോകുന്നില്ല.
What appears to be my need, I'm not going to go by that.
എന്റെ ആവശ്യമെന്ന് തോന്നിക്കുന്ന ഈ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നില്ല.
Now, if there was bread available there, he would have eaten it.
അവിടെ അപ്പം ലഭ്യമായിരുന്നെങ്കിൽ യേശു അത് ഭക്ഷിക്കുമായിരുന്നു.
But this was more than that.
എന്നാൽ ഇത് അതിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്.
He was not trying to be super spiritual and fast for a 41st day.
താൻ കൂടുതൽ ആത്മീയനെന്ന് കാണിക്കത്തക്ക വണ്ണം 41st ദിവസം കൂടെ ഉപവസിക്കുവാൻ യേശു മുതിർന്നില്ല.
I think he knew that the fast is over.
ഉപവാസത്തിന്റെ സമയം തീർന്നു എന്നുള്ള കാര്യം യേശുവിന് ബോധ്യമായിരുന്നു.
Now it is a question of how to break this fast.
ഇനിയും എങ്ങനെ ഉപവാസം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്.
Now the question is, shall I use the supernatural power that God has given me to satisfy my own need?
ചോദ്യം ഇതാണ്, പിതാവ് എനിക്ക് തന്ന പ്രകൃതി ആധീനത ശക്തി ഉപയോഗിച്ച് എന്റെ ഭൗതികമായ വിശപ്പിനെ ഞാൻ തൃപ്തിപ്പെടുത്തണം?
It's a very important question.
ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
First question is the spiritual more important or the physical?
ഒന്നാമത്തെ ചോദ്യം ആത്മീയമാണോ ഭൗതികമാണോ പ്രധാനപ്പെട്ടത് എന്നുള്ളത്.
Jesus sorted out that problem.
യേശു ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു.
Or that testing.
ആ പരീക്ഷയിൽ അവൻ ജയിച്ചു.
The second question implied here is, can't you use your God-given ability to meet your own needs?
ഇവിടെ ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ ചോദ്യം, നിന്റെ ദൈവികമായ ശക്തി നിന്റെ ഭൗതിക ആവശ്യത്തിന് നിനക്ക് ഉപയോഗിച്ചുകൂടെ?
Just 40 days ago you were anointed with power.
40 നാൾ മുമ്പ് നീ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു.
Use that power now.
ആ ശക്തി ഇപ്പോൾ ഉപയോഗിക്കുക.
For what you need.
നിന്റെ ആവശ്യത്തിന് അത് പ്രയോഗിക്കുക.
For your food.
നിന്റെ ഭക്ഷണത്തിന്.
He said no.
യേശു പറഞ്ഞു അത് പാടില്ല.
All servants of God are tempted with this.
എല്ലാ ദൈവഭക്തന്മാർക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്.
God has given you a gift to preach.
ദൈവം നിനക്ക് പ്രസംഗിക്കുവാനുള്ള കൃപ നൽകിയിരിക്കുന്നു.
Use it.
നീ അവനെ ഉപയോഗിക്കുക.
Make money for yourself.
നിനക്ക് വേണ്ടി പണം സമ്പാദിക്കുവാനായിട്ട് അത് ഉപയോഗിക്കുക.
You think people haven't fallen for that all over the world?
ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഇവിടെ വീണുപോയത് കണ്ടിട്ടുണ്ടോ?
How many?
എത്ര എത്ര ആളുകൾ.
God has given you the gift of healing.
ദൈവം നിനക്ക് രോഗസൗഖ്യത്തിനുള്ള വരം നൽകിയിരിക്കുന്നു.
Don't forget to take a collection in the healing meeting for yourself.
ആ രോഗശാന്തി ശുശ്രൂഷയിൽ ആ സ്തോത്രകാഴ്ച എടുക്കുവാൻ മറക്കരുത്.
യൂസ് യുവർ ഗിഫ്റ്റ്. മീറ്റ് യുവർ നീഡ്.
നിന്റെ ആവശ്യം നേടുവാനായിട്ട് നീ ആ വരത്തെ ഉപയോഗിക്കുക.
ജീസസ് സെഡ് നോ.
യേശു പറഞ്ഞു അത് പാടില്ല.
99.9% ഓഫ് ടുഡേസ് പ്രീച്ചേഴ്സ് സേ യെസ്.
ഇന്നത്തുള്ള പ്രവാചൻ പ്രസംഗകരിൽ 99% ആളുകളും അത് അവണ്ണം ഉപയോഗിക്കും.
No wonder there is no anointing, there is no revelation in the ministry, a lot of Christian ministry today.
ഇന്നുള്ള അനേക ക്രിസ്ത്യൻ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ അഭിഷേകം ഇല്ല എന്നുള്ളതിൽ അത്ഭുതപ്പെടാൻ ആവശ്യമില്ല.
God may use such people, but only to make children's toys.
ദൈവം അങ്ങനെയുള്ളവരെ ഉപയോഗിക്കും, എന്നാൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുവാനാണ്. നിന്റെ നിനക്കും നേരിടേണ്ടി വരുന്ന
പണമായിരിക്കേ
പണമായിരിക്കേയില്ല.
യൂസ് യുവർ ഗിഫ്റ്റ് ആൻഡ് ഗോഡ് ഗിവൻ അതോറിറ്റി ടു ഗെറ്റ് പീപ്പിൾ ടു സബ്മിറ്റ് ടു യു.
നിനക്കുള്ള വരവും ദൈവികമായ അധികാരവും ഉപയോഗിച്ച് ആളുകൾ നിനക്ക് വിധേയപ്പെടുവാൻ നീ ഇടയാക്കുക.
ഗെറ്റ് എ ഫോളോയിങ്.
നിന്റെ ചുറ്റും കുറെ ആളുകൾ അനുയായികൾ ഉണ്ടാകട്ടെ.
യു മേ നോട്ട് ഗെറ്റ് ആസ് ലാർജ് എ ഫോളോയിങ് ആസ് ബ്രദർ സാക്ക് ഹാസ്, ബട്ട് അറ്റ്ലീസ്റ്റ് 5-10 people.
സാക്കിനുള്ള അത്രയും അനുയായികൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ല, പക്ഷേ 8-10 പേരായി.
യൂസ് യുവർ അതോറിറ്റി.
നിന്റെ അധികാരം ഉപയോഗപ്പെടുത്തുക.
ബി കെയർഫുൾ ബ്രദർ.
സഹോദരന്മാരെ, ശ്രദ്ധാലുക്കളായിരിക്കുക.
ഇഫ് യു വാണ്ട് ടു ഡിസ്ട്രോയ് യുവർസെൽഫ്, ഗോ ദാറ്റ് വേ.
നിനക്ക് നിന്നെ തന്നെ നശിപ്പിക്കുവാനാണ് ആഗ്രഹമെങ്കിൽ നീ ആ വഴിക്ക് പോവുക.
ഐ എം എക്സ്ട്രീംലി കെയർഫുൾ വിത്ത് ദിസ് ഇൻ മൈ ഓൺ ലൈഫ്. ഐ ഹാവ് ബീൻ ഫോർ 30 years.
കഴിഞ്ഞ 30 വർഷങ്ങളായി ഈ വിഷയത്തിൽ ഞാൻ വളരെ വളരെ ശ്രദ്ധാലുവായിട്ട് ഇരിക്കുകയാണ്.
ഐ നോ ഗോഡ് ഹാസ് ഗിവൻ മീ സം സൂപ്പർനാച്ചുറൽ എബിലിറ്റീസ്.
ദൈവം എനിക്ക് ചില പ്രകൃത്യാതീതമായിരിക്കുന്ന കഴിവുകൾ.
ഐ നോ ഐ കൻ യൂസ് ദാറ്റ് ടു ഗെറ്റ് പീപ്പിൾ ടു ബി അട്രാക്റ്റഡ് ടു മീ ആൻഡ് ടു സബ്മിറ്റ് ടു മീ ആൻഡ് ടു ഫോളോ മീ.
ആളുകളെ എങ്കിലേക്ക് ആകർഷിക്കുവാനും എനിക്ക് കീഴ്പ്പെടുത്തുവാനും ഈ വര ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം.
ഐ എം എക്സ് extremely careful.
എന്നാൽ ഞാൻ ഇതിൽ വളരെ ശ്രദ്ധാലുവാണ്.
Not to get a following.
എനിക്ക് ചില അനുയായികളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിന്ന് ഞാൻ
I don't want you to respect me. I don't want you to submit to me. I don't want you to do a single thing that I say.
അവർ എന്നെ ബഹുമാനിക്കുവാനോ പിന്തുടരുവാനോ ഇങ്ങനെയുള്ള യാതൊരു കാര്യവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
I am more interested in the anointing of God upon my life than a million people following me. I'm not interested in that.
എന്റെ പിന്നാലെ ഒരു കോടി ആളുകൾ അനുഗമിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ അഭിഷേകം ഞാൻ വിലമതിക്കുന്നു.
I don't even want one person to follow me.
ഒരൊറ്റ വ്യക്തി പോലും എന്നെ അനുഗമിക്കണമെന്നില്ല.
If I have the anointing of God upon my life, I know I'll finish my course with joy.
ദൈവത്തിന്റെ അഭിഷേകം എന്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ ഞാൻ തികയ്ക്കുമെന്ന് എനിക്കറിയാം.
I feel that some of you, many of you, do not value the anointing of God enough. That's why you're so careless in these areas.
നിങ്ങൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളല്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ചിലർ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ നിങ്ങൾ
വിലമതിക്കുന്നില്ല. Sacrifice your birthright for a little bowl of porridge.
ഒരു പാത്രം പായസത്തിന് വേണ്ടി നിന്റെ ജന്മാവകാശത്തെ നീ ത്യാഗം ചെയ്യുകയാണ്.
What a tragedy.
എത്ര സങ്കടകരമായ കാര്യം.
Dear brother and sister,
പ്രിയ സഹോദര സഹോദരി,
follow Jesus.
യേശുവിനെ അനുഗമിക്കുവാൻ,
who never used the power God gave him to meet his own need.
താൻ ഒരിക്കലും ദൈവം തനിക്ക് കൊടുത്ത ശക്തി തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ല.
He used it, we read in John chapter 6, to feed 5,000.
യോഹന്നാൻ
provide food, supernaturally produce food.
പ്രകൃത്യാതീതമായ ശക്തിയാൽ 5,000 പേർക്ക് ഭക്ഷണം കൊടുത്ത കാര്യം നാം വായിച്ചിട്ടുണ്ട്.
And I think he must have also eaten. That must have been the only time Jesus ever did a miracle where he also took part in it.
യേശുവും ആ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു കാണും. ഒരുപക്ഷേ തന്റെ അത്ഭുത സിദ്ധി നിമിത്തം അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരേ അവസരം അത് തന്നെയായിരിക്കും.
But he never would do it for himself.
എന്നാൽ തനിക്ക് വേണ്ടി തന്നെ യേശു ഒരിക്കലും അവണ്ണം
ചെയ്യും. He would use his power for others, but never for himself.
തന്റെ ശക്തി മറ്റുള്ളവർക്ക് വേണ്ടി താൻ വിനിയോഗിക്കും, തനിക്ക് വേണ്ടി തന്നെയല്ല.
Has God given you some authority?
ദൈവം നിങ്ങൾക്ക് ചില അധികാരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ?
In the church,
സഭയിൽ,
you get something for yourself from it?
അതിൽ നിന്നും നീ നിനക്ക് വേണ്ടി ചിലത് എടുക്കുന്നുണ്ടോ?
I have repeatedly told the elders in our churches,
നമ്മുടെ സഭകളിലുള്ള മൂപ്പന്മാരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
don't be like these pastors in other churches.
മറ്റുള്ള സഭകളിലെ പാസ്റ്റർമാരെ പോലെ നിങ്ങൾ ആകരുത്.
And the pastor's wife,
പാസ്റ്റർമാരുടെ ഭാര്യമാരെ പോലെ
ആകരുത്. Have a lot of young men in their assembly to go buy vegetables, to fix their scooter, to do all types of odd jobs for them.
അവരുടെ സഭയിലുള്ള പല ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, പച്ചക്കറി വാങ്ങാനും സ്കൂട്ടർ നന്നാക്കാനും ഒക്കെയും ഓരോ കാര്യങ്ങൾക്ക് ഇവരെ പറഞ്ഞു വിടുന്നു.
That is all Pentecostal pastors.
അത് പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരുടെ.
I've never done it.
ഞാൻ ഒരിക്കലും അവണ്ണം ചെയ്തിട്ടില്ല.
Many brothers have helped me fix my scooter, do many things.
പല സഹോദരന്മാരും ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്.
But I help them too. I always ask, will I do the same thing for them?
എന്നാൽ അവർ ഇങ്ങോട്ട് ചെയ്ത കാര്യം ഞാൻ തിരിച്ച് ചെയ്യുന്നുണ്ട്.
Yeah, they buy vegetables for me, I buy vegetables for them. Then I know we are on the same level.
അവർ എനിക്ക് പച്ചക്കറി വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കും. ഞങ്ങൾ ഒരേ ലെവലിലാണ്.
Then it is okay.
അപ്പോൾ
we can do anything for each other.
ഏത് കാര്യവും നമുക്ക് അന്യോന്യം ചെയ്തു കൊടുക്കാൻ സാധിക്കും.
But not where by my authority I get some benefit.
എന്നാൽ എനിക്കുള്ള അധികാര നിമിത്തം ചില പ്രയോജനങ്ങൾ ഞാൻ വാങ്ങുവാനായിട്ട്.
You will never build the brotherhood if you are like that.
നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരിക്കലും ഒരു സഹോദര വർഗത്തെ പടുത്തുയർത്താൻ.
You will build a massive Christian organization. That's all.
ഒരുപക്ഷേ വളരെ ബൃഹത്തായ ഒരു ക്രിസ്തീയ സംഘടനയെ പണിതെന്ന് പറയാം.
Jesus never used the power God gave him to get anything for himself.
യേശു ഒരിക്കലും തനിക്ക് കൊടുക്കപ്പെട്ട ശക്തി തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചതായിട്ട്.
Some of you who got authority in your churches, who gave it to you?
നിങ്ങൾ ചേർക്ക് നിങ്ങളുടെ സഭയിൽ ഒരു അധികാരമുണ്ട്, ആരാണ് അത് നിങ്ങളെ ഏൽപ്പിച്ചത്?
Maybe God.
ദൈവമായിരിക്കാം.
Are you using it for the benefit of yourself and your family members?
അത് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണോ നീ പ്രയോജനപ്പെടുത്തുന്നത്?
Then there's something wrong.
അങ്ങനെയെങ്കിൽ എവിടെയോ തകരാറുണ്ട്.
No wonder you lost the anointing many years ago and you're dry as a bone today.
നീ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി നീ ഉണങ്ങിയ അസ്ഥി പോലെ ആയിരിക്കുന്നെങ്കിൽ അതിന് അത്ഭുതപ്പെടാനില്ല.
Only children's toys that will be produced in your church.
നിന്റെ സഭയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുട്ടികളുടെ കളിക്കോപ്പുകളാണ്.
Be faithful in testing.
നിങ്ങളുടെ പരിശോധനകളിൽ വിശ്വസ്തനായിരിക്കുക.
The second temptation that came to him was,
യേശുവിനുണ്ടായ രണ്ടാമത്തെ പരീക്ഷ,
this is not in the wilderness, it says it was in the holy city.
ഇത് മരുഭൂമിയിലല്ല ഈ സംഭവം, ഇത് വിശുദ്ധ മന്ദിരത്തിലാകുന്നു, വിശുദ്ധ നഗരത്തിൽ.
Sometimes we are tempted right in the middle of the city.
ചിലപ്പോൾ വിശുദ്ധ നഗരത്തിന്റെ മധ്യയായിരുന്നു.
In the holy city,
വിശുദ്ധ നഗരത്തിൽ,
right in the middle of the church,
സഭയുടെ മധ്യേ.
Temptation can be anywhere.
പരിശോധന എവിടെയും.
When we are alone,
നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ.
When we are in the middle of many people,
വലിയ ആൾക്കൂട്ടത്തിന് മധ്യേ.
Satan has got many places.
പിശാചിന് പല
യുദ്ധങ്ങളും. The devil and the Holy Spirit allows it.
അത് പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നു.
You have to be tested in all areas.
എല്ലാ മേഖലകളിലും നാം പരിശോധിക്കപ്പെടും.
Aluminium that has to be used for an airplane has to be put into maybe 1000 degrees centigrade fire and then taken out and put into ice cold water immediately.
വിമാനം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന അലൂമിനിയം അത് 1000 ഡിഗ്രി ചൂടിൽ ഉരുക്കുകയും വളരെ വേഗം ഐസ് പോലുള്ള തണുത്ത വെള്ളത്തിൽ ഇടുകയും ഒക്കെ ചെയ്ത് അതിനെ
പരിശോധിക്കും. Back into the fire again and back into the ice cold water.
വീണ്ടും അതിനെ തീയിൽ വെക്കുകയും വീണ്ടും തണുത്ത വെള്ളത്തിൽ വെക്കുകയും ചെയ്യും.
To see if cracks will come.
ആ അലൂമിനിയത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുക.
If cracks come, they'll put it aside. This is only for children's toys.
ആ അലൂമിനിയത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നെങ്കിൽ അതിനെ മാറ്റിവിടും. ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതാണ്.
Make toys.
ഇത് കളിക്കോപ്പിന് വേണ്ടിയുള്ളതാണ്.
If it endures that test, you should send it to the aircraft factory.
എന്നാൽ ഈ പരിശോധനകളെ അതിജീവിക്കുന്ന അലൂമിനിയമാണ് വിമാനം ഉണ്ടാക്കുവാനായിട്ട്.
God allows us to be tested in many places, many different circumstances.
അതുകൊണ്ട് വിവിധ സാഹചര്യങ്ങളിൽ നമ്മെ പരിശോധനയ്ക്ക് ദൈവം വിധേയമാക്കുന്നു.
And here the temptation was.
ഇവിടുത്തെ പരിശോധന എന്താണ്?
Again the same thing, what God has said. Has God really said you are the son of God?
വീണ്ടും സാത്താൻ ചോദിക്കുകയാണ്, നീ ദൈവപുത്രൻ തന്നെയാണോ?
Always the thing which God said is the thing he points at.
എല്ലായ്പ്പോഴും ദൈവം എന്ത് പറഞ്ഞു അതേ കാര്യത്തിൽ തുടങ്ങിയാണ് സാത്താൻ.
You are my beloved son.
നീ എന്റെ പ്രിയപുത്രൻ.
Verse 6, if you are really his beloved son, then do this.
ആറാം വാക്യത്തിൽ നീ അങ്ങനെ തന്നെ ആകുന്നുവെങ്കിൽ അങ്ങനെയാണ് നമ്മെ
പരീക്ഷിച്ച്.
നീ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണല്ലോ.
യു ആർ ദ സൺ ഓഫ് എ കിംഗ്.
നീ ഒരു ഒരു രാജാവിന്റെ മകനാണല്ലോ.
യു ഷുഡ് ബി ഗോയിംഗ് ഓൺ എ സ്കൂട്ടർ, യു ഷുഡ് ബി പ്രോബബ്ലി ഗെറ്റിംഗ് എ കാഡിലാക് കാർ ഓർ സംതിങ് ലൈക് ദാറ്റ്. യു ആർ ദ സൺ ഓഫ് എ കിംഗ്. ഡോണ്ട് ഫോർഗെറ്റ്.
നീ ഒരു രാജാവിന്റെ കുമാരനാണ്. നീ ഒരു സ്കൂട്ടറിൽ സഞ്ചരിച്ചാൽ പോരാ, വളരെ നല്ല മനോഹരമായിരിക്കുന്ന ഒരു കാർ നിനക്ക് വേണം.
And get these poor people to pay their tithe so that you can get your car quickly.
ഈ പാവപ്പെട്ട മനുഷ്യരുടെ ദശാംശം വാങ്ങിച്ച് നീ ഒരു കാർ വാങ്ങിച്ചോളുക.
Or contact somebody in America so that you can get it quickly because you're the son of a king.
നീ ഒരു രാജാവിന്റെ പുത്രനായതുകൊണ്ട് നിനക്ക് അമേരിക്കയിൽ ബന്ധപ്പെട്ട് പണം സമ്പാദിച്ച് നിനക്ക് ഒരു നല്ല കാർ
വാങ്ങാം. This is what is going on, this type of deception going on in Christendom today.
ക്രിസ്തീയ ഗോളത്തിൽ ഈ രീതിയിലുള്ള വഞ്ചന വളരെ നിലവിലുണ്ട്.
I'm not surprised at these pastors.
ഈ പാസ്റ്റർമാരെ കണ്ട് എനിക്ക് അത്ഭുതമില്ല.
I'm surprised at the thousands of believers who stupidly follow these pastors.
ഈ പാസ്റ്റർമാരെ കണ്ണുമടച്ച് അനുഗമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നോക്കി ഞാൻ അത്ഭുതപ്പെടുന്നു.
They don't seem to have any discernment at all.
അവർക്ക് യാതൊരു വിവേചന ശക്തിയുമില്ല.
If you are the son of God, he says, throw yourself down and show something supernatural that you come down without getting hurt.
നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിനക്ക് ഒരു കേടും പറ്റാത്തത് ആ അത്ഭുതം.
That is a temptation to move without any leading from God. To move forward without any leading from God.
ദൈവത്തിൽ നിന്നുള്ള നടത്തിപ്പ് കൂടാതെ പ്രവർത്തിക്കുക.
Without any commandment.
ദൈവത്തിന്റെ കൽപ്പന കൂടാതെ.
Just say, well, I am a man of faith.
ഞാൻ വിശ്വാസമുള്ള.
And I am going to demonstrate my faith to other people.
എന്റെ വിശ്വാസം മറ്റുള്ളവരുടെ മേൽ മുമ്പിൽ ഞാൻ കാണിക്കും.
I'm going to claim that promise in Psalm 91. The devil quotes it for me. He will give his angels charge to protect you.
91-ാം സങ്കീർത്തനത്തിലെ വാഗ്ദത്തം അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്നുള്ളത് ഇവിടെ പറയുകയാണ്.
There is not a single verse in the Bible which says you should not take medicine.
നിങ്ങൾ മരുന്ന് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു വചനം പോലും ബൈബിളിൽ ഇല്ല.
Not a single verse in the Bible which says you should not, the sick person should not go to a doctor.
രോഗിയായ ഒരുവൻ ഡോക്ടറെ കാണാൻ പോകരുത് എന്ന് പറയുന്ന ഒരു വചനവുമില്ല.
In fact, Jesus once said a sick person needs a doctor.
എന്നാൽ വാസ്തവത്തിൽ യേശു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ദീനക്കാരനാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന്.
Jesus said that.
യേശു അവണ്ണം പറയുകയും ചെയ്തു.
But do you know what many pastors say today?
എന്നാൽ മിക്ക പാസ്റ്റർമാരും എന്താണ് പറയുന്നത്?
Exactly the opposite of what Jesus said.
യേശു പറഞ്ഞതിന്റെ നേരെ വിരുദ്ധമായിരിക്കുന്ന വാക്ക്.
Sick person doesn't need a doctor.
രോഗിക്ക് വൈദ്യരെ കൊണ്ട് ആവശ്യമില്ല.
You should not take medicine.
മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല.
Trust God.
ദൈവത്തെ ആശ്രയിച്ചുകൊള്ളുക.
ജംപ് ഓഫ്,
നീ അങ്ങനെ ചാടുക.
ക്ലെയിം സം പ്രോമിസ്,
ചില വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുക.
ആൻഡ് ഹീ വിൽ ടേക്ക് കെയർ ഓഫ് യു,
അവൻ നിന്നെ തന്റെ കയ്യിൽ വഹിച്ചുകൊള്ളും.
ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഐ നോ ഹു ഹാവ് ഡൈഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് സ്റ്റൂപ്പിഡിറ്റി,
ഇങ്ങനെയുള്ള മടയത്തരത്താൽ മരണത്തിന് വിധേയരായ അനേക ആളുകൾ എനിക്കറിയാം.
ഐ ന്യൂ വൺ മാൻ ഇൻ ബാംഗ്ലൂർ ഹു അലൌഡ് ഹിസ് വണ്ടർഫുൾ ഡോട്ടർ, യങ് ഡോട്ടർ, ടു ഡൈ വിതൌട്ട് ഗിവിംഗ് മെഡിസിൻ.
ബാംഗ്ലൂരിലുള്ള സഭയിൽ മുമ്പൊരിക്കൽ,
നോട്ട് അവർ ചർച്ച്,
ബാംഗ്ലൂരിലൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ഇവണ്ണം തന്റെ മകൾക്ക്, ചെറുപ്പക്കാരിയായിരിക്കുന്ന ആ പെൺകുട്ടിക്ക് മരുന്ന് കൊടുക്കാതെ അവൾ മരിച്ച
സംഭവം.
ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, എന്റെ മകളുടെ ശവസംസ്കാരം നടത്താൻ വരുമോ?
ഐ സെഡ് നോ,
ഞാൻ പറഞ്ഞു ഞാൻ വരിക.
ഐ സെഡ് ദിസ് ഈസ് എ മർഡർ കേസ്,
ഇതൊരു കൊലപാതകമാണ് എന്ന് ഞാൻ പറഞ്ഞു.
യു ഹാവ് കിൽഡ് യുവർ ഡോട്ടർ ആൻഡ് യു വാണ്ട് മീ ടു കണ്ടക്ട് ദി ഫ്യൂണറൽ,
നീ നിന്റെ മകളെ കൊല്ലുകയാണ് ചെയ്തത്, എന്നിട്ട് ഞാൻ ആ ശവസംസ്കാരം നടത്തണമെന്ന് നീ ആവശ്യപ്പെടുക.
ഐ വിൽ നോട്ട് കം,
ഞാൻ വരികയില്ല.
ഇഫ് യു ഹാഡ് ലെഫ്റ്റ് ഇറ്റ് ടു മീ, ഐ ഹാഡ് സേവ്ഡ് ദാറ്റ് ഗേൾസ് ലൈഫ്.
നീ ആ കാര്യം എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള മാർഗം ഒന്നും ചെയ്യും.
ഐ കെയിം ടു യുവർ ഹൗസ് വെൻ യു ദാറ്റ് ചൈൽഡ് വാസ് സിക്ക്,
അവൾ രോഗിയായിരുന്നപ്പോൾ ഞാൻ അവിടെ വന്നു.
യു വോണ്ട് ലിസൺ ടു മീ,
ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല.
നൌ യു കിൽഡ് ദ ചൈൽഡ് ആൻഡ് യു വാണ്ട് മീ ടു കണ്ടക്ട് ദ ഫ്യൂണറൽ,
നീ അവളുടെ മരണത്തിനിടയാക്കി, ഇപ്പോൾ ശവസംസ്കാരത്തിന് എന്നെ നീ ക്ഷണിക്കുന്നുവോ?
യു നോ വാട്ട് ദാറ്റ് ബ്രദർ ഹാഡ് റിട്ടൺ ഓൺ ദ വാൾസ് ഓഫ് ഹിസ് ഹൗസ്,
ആ സ്നേഹിതൻ തന്റെ വീടിന്റെ മുമ്പിലുള്ള ഭിത്തിയിൽ എഴുതി വെച്ചതെന്നാണെന്ന് അറിയാമോ?
ജീസസ് ഹീൽസ് ദ സിക്ക്,
യേശു രോഗികളെ സൗഖ്യമാക്കുന്നു.
ഓൾ ദ ഹിന്ദു പീപ്പിൾ അറൌണ്ട് ഹിം ലാഫ്,
ഈ കാര്യങ്ങൾ കണ്ട് ചുറ്റുമുള്ള ഹിന്ദുക്കൾ ചിരിക്കുകയാണ്.
ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് സ്റ്റൂപ്പിഡിറ്റി ദ ഡെവിൾ ലീഡ്സ് പീപ്പിൾ ഇൻ ടു,
പിശാച് ആളുകളെ നയിക്കുന്ന ഏറ്റവും വലിയ മടയത്തരമാണ്.
ജംപ് ഓഫ് ദ ടെമ്പിൾ,
നീ ആലയത്തിന്റെ അഗ്രത്തിൽ, ദൈവപുത്രനാണല്ലോ,
ക്ലെയിം സം പ്രോമിസ്,
ചില വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊള്ളുക.
ഹാസ് ഗോഡ് ടോൾഡ് യു ടു ഡു ഇറ്റ്,
ദൈവം നിന്നോട് അവണ്ണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ?
ഹാസ് ഗോഡ് ടോൾഡ് യു ടു ജംപ് ഓഫ് ദ ടെമ്പിൾ,
ആലയത്തിന്റെ മുകളിൽ നിന്ന് ചാടുവാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ?
ദേർ ആർ സം വേർഡ്സ് വിച്ച് സേസ് ഡോണ്ട് ഗോ ടു ദി ഡോക്ടർ,
ഡോക്ടറുടെ അടുത്ത് പോകരുതെന്നുള്ള വാക്യമുണ്ടോ?
ദേർ ആർ സം വേർഡ്സ് വിച്ച് സേസ് നെവർ ടേക്ക് മെഡിസിൻ,
മരുന്ന് ഉപയോഗിക്കരുത് എന്ന് വിലക്കുന്ന വാക്യമുണ്ടോ?
ഹൗ യു ഗോട്ട് ദിസ് ക്രേസി ഐഡിയ ഇൻ യുവർ ഹെഡ്,
പിന്നെ നിന്റെ തലയിൽ എങ്ങനെയാണ് ഈ ആശയം ഉണ്ടായത്?
ബിക്കോസ് യു ബിലീവ് പെന്തക്കോസ്റ്റൽ മാഗസീൻസ് മോർ ദാൻ ദി വേർഡ് ഓഫ് ഗോഡ്,
കാരണം നീ ദൈവവചനം വായിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പെന്തക്കോസ്റ്റ് മാസികകൾ വായിക്കുന്നു.
ദെൻ യു ഡിസേർവ് ടു ഡൈ,
അങ്ങനെയെങ്കിൽ നീ മരണയോഗ്യനാണ്.
ദി വേർഡ് ഓഫ് ഗോഡ് ബ്രിങ്സ് ലൈഫ് ആൻഡ് ദോസ് മാഗസീൻസ് ബ്രിങ് ഡെത്ത്,
ദൈവത്തിന്റെ വചനം ജീവൻ നൽകുമ്പോൾ ഈ മാസികകൾ മരണമാണുള്ളതാണ്.
ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫീഡ് പോയിസൺ ടു യുവർ മൈൻഡ് യു ഡിസേർവ് ടു ഡൈ,
നിന്റെ മനസ്സിനെ നീ വിഷം കൊണ്ട് നിറയ്ക്കുന്നുവെങ്കിൽ നീ മരിക്കുവാൻ യോഗ്യനാണ്.
ഗോ ബൈ ദി വേർഡ് ഓഫ് ഗോഡ്,
ദൈവവചനത്തെ അനുസരിച്ച് മുമ്പോട്ട് പോവുക.
ജീസസ് സെഡ് നോ, ഐ ആം നോട്ട് ഗോണ ടു ഡു ഇറ്റ്,
യേശു പറഞ്ഞു ഞാൻ അവിടെ ചെയ്യില്ല.
യു നോ ദി ഡെവിൽ കാൻ കോട്ട് സ്ക്രിപ്ചർ ടു യു,
സാത്താന് നിന്നോട് ദൈവത്തിന്റെ വചനം ഉദ്ധരിക്കാൻ കഴിയുമെന്ന് അറിയാമോ?
ഹി കാൻ കോട്ട് എ പ്രോമിസ് ഔട്ട് ഓഫ് ഇറ്റ്സ് കോൺടെക്സ്റ്റ് ടു യു,
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വാഗ്ദാനം നിന്റെ മുമ്പിൽ അവൻ അവതരിപ്പിക്കും.
സം പീപ്പിൾ തിങ്ക് ഇഫ് എ വേർഡ് ഓഫ് ഗോഡ് കംസ് ടു മൈ മൈൻഡ് ഇറ്റ് മസ്റ്റ് ഓൾവേസ് ബി ഫ്രം ദി ഹോളി സ്പിരിറ്റ്,
ചില ആളുകൾ ചിന്തിക്കാറുണ്ട് എന്റെ മനസ്സിൽ ഒരു വചനം വരുന്നുവെങ്കിൽ അതെല്ലാം ഇപ്പോഴും പരിശുദ്ധാത്മാവ് വരുന്നതായിരിക്കും.
ദി വേർഡ് ഓഫ് ഗോഡ് കെയിം ടു ജീസസ് മൈൻഡ് ദാറ്റ് ഡിഡ്ന്റ് കം ഫ്രം ദി ഹോളി സ്പിരിറ്റ് അറ്റ് ഓൾ,
എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ദൈവത്തിന്റെ വചനം യേശുവിന്റെ മനസ്സിലേക്ക് വന്നു, പക്ഷേ അത് കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവായിരുന്നു.
ഇത് വാസ് എ പ്രോമിസ്,
അതൊരു വാഗ്ദത്തമായിരുന്നു.
ദി ഏഞ്ചൽസ് വിൽ ഹോൾഡ് യു ലെസ്റ്റ് യു സ്ട്രൈക്ക് യുവർ ഫുട്ട് അഗൈൻസ്റ്റ് എ സ്റ്റോൺ,
നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ ദൂതന്മാർ താങ്ങിക്കൊള്ളും എന്നുള്ളത്.
ദി ഡെവിൽ നോസ് എവറി വേഴ്സ് ഇൻ ദി ബൈബിൾ,
ബൈബിളിലെ എല്ലാ വാക്യങ്ങളും പിശാചിന്
അറിയാം. ആൻഡ് ഹി നോസ് എക്സാക്ട്ലി വിച്ച് വൺ ടു യൂസ് ടു ഡിസീവ് എ പേഴ്സൺ ലൈക്ക് യു,
നിങ്ങളെ പോലുള്ള ഒരുവനെ വഞ്ചിക്കുവാനായിട്ട് കൃത്യമായിട്ടും ഇന്ന വചനം ഉപയോഗിക്കണം എന്നും പിശാചിന്
അറിയാം. ബിക്കോസ് ഹി നോസ് യുവർ പർട്ടിക്കുലർ ബെൻത് ഓഫ് മൈൻഡ്,
കാരണം നിന്റെ മനസ്സിന്റെ ചായ്വിനെ കുറിച്ച് സാത്താൻ നന്നായിട്ട് അറിയാം.
ദിസ് ഫെലോ ഐ ക്യാൻ മേക്ക് ഇൻടു എ കോംപ്രമൈസർ, സോ ലെറ്റ് മീ ഗിവ് ഹിം ദീസ് വേർഡ്സ്,
ഈ മനുഷ്യനെ, ഈ സഹോദരനെ, ഇവനെ ഒരു ഒത്തുതീർപ്പുകാരനാക്കുവാൻ എനിക്കറിയാം, അതുകൊണ്ട് അവൻ ഈ വചനം ചേരും.
ബിക്കോസ് ഡീപ് ഡൗൺ ഹി റിയലി ലവ്സ് മണി, ബട്ട് ഹി ജസ്റ്റ് ആക്ടിംഗ് സ്പിരിച്വൽ സിറ്റിംഗ് ഇൻ ദി മീറ്റിംഗ്.
അവൻ ആത്മീയനായിട്ട് പുറമെ കാണുന്നുവെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന് പണത്തോട് ഒരു
അതുകൊണ്ട് വേഴ്സ് ഫോർ യു,
ബൈബിളിലെ ഈ വചനം എടുക്കാം. യേശു ഒരിക്കൽ പറഞ്ഞ കഥ, ആ ഉമ, അതായത് ഒരു ധനവാനായ മനുഷ്യൻ തന്റെ ദാസന്മാർക്ക് വളരെയധികം പണം കൊടുത്തിട്ട് ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞു.
ഐ ഗോട്ട് എ വേഴ്സ് നൗ, ഡു ബിസിനസ് വിത്ത് ദിസ് ടിൽ ജീസസ് കംസ്,
യേശു വരുന്നവരെയും ഇതൊക്കെയും കൊണ്ട് വ്യാപാരം ചെയ്തുകൊള്ളാം.
ഐ മസ്റ്റ് മേക്ക് 10 ടൈംസ്, ഐ മസ്റ്റ് മേക്ക് 100 ടൈംസ്,
ഞാൻ പത്തിരട്ടിയോ നൂറിരട്ടിയോ ലാഭം ഉണ്ടാക്കുന്നു.
Another man is interested in marrying some girl called Grace, so he gives him a verse, "My grace is sufficient for you."
മറ്റൊരു ചെറുപ്പക്കാരന് ഗ്രേസ് എന്നു പേരുള്ള ഒരു പെൺകുട്ടിയോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് അവന് ഈ വചനം അവന് കൊടുക്കുന്നു, എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള വചനം. ആ കുട്ടിയുടെ പേര് കൃപ എന്നാണ് എന്നിരിക്കട്ടെ.
You can find verses for anything in the Bible.
നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള വചനം ബൈബിളിൽ എടുക്കാം.
എനിത്തിങ്,
എന്തിനു വേണ്ടിയും.
And the devil is there with the right verse to give you.
നിനക്ക് തരുവാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു വചനം.
He sees another person, you can't make him compromise. He is the more legalistic type. Let me give him verses that will make him more of a legalist.
എന്നാൽ ഒരു സഹോദരനെ കാണുന്നു, അവനെ ഒത്തുതീർപ്പുകാരനാക്കുവാൻ പ്രയാസമാണ്, പക്ഷേ അവന്റെ കാര്യങ്ങളെല്ലാം നിയമദൃഷ്ട്യാ നടത്തുന്ന ഒരുവനാണ്, അവന് അതിനുള്ള വചനങ്ങൾ കൊടുക്കാം.
So even if he has come with an anointed word for the Sunday meeting,
അവൻ മീറ്റിംഗിലേക്ക് അഭിഷക്തമായിരിക്കുന്ന ഒരു വചനവുമായിട്ട് വന്നിരിക്കുന്നുവെങ്കിൽ തന്നെയും,
if he sees one sister who is not covered her head, he changes the subject and he's going to speak on covering the head today.
സഭയിലുള്ള ഒരു സഹോദരി തല മൂടിയിരിക്കുന്നതായിട്ട് മൂടിയിട്ടില്ലെങ്കിൽ വളരെ വേഗം ദൈവവിന് കൊടുത്ത വചനത്തെ വിട്ടിട്ട് അവന്റെ വിഷയം തല മൂടുന്നതിനെ കുറിച്ച്.
The importance of obeying little scriptures.
ചെറിയ തിരുവെഴുത്തുകളെ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവൻ സംസാരിച്ചു.
And the church is destroyed.
സഭ നാശത്തിലേക്ക് പോകുന്നു.
Who knows, who is so wise to say, Satan is so clever for me, I need to lean upon God.
സാത്താൻ വളരെ കൗശലമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തിങ്കിലേക്ക് ചാടേണ്ടിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നവൻ ആരാണ്?
So when Satan quoted a verse, Jesus quoted another verse.
സാത്താൻ ഇവിടെ ഒരു വചനം ഉദ്ധരിക്കുമ്പോൾ യേശു മറ്റൊരു ദൈവവചനം ഉദ്ധരിക്കുന്നു.
Satan said, it is written.
സാത്താൻ പറഞ്ഞു, ഇവണ്ണം എഴുതിയിരിക്കുന്നു.
Because he heard Jesus earlier saying, it is written.
കാരണം യേശു അവനോട് മറുപടി പറയുന്നത് അവൻ കേട്ടു, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്ന്.
If you are the biblical, it is written type, he'll come to you with that type of temptation.
നീ ആ രീതിയിലുള്ള ഇവണ്ണം എഴുതിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരുവനാണെങ്കിൽ അതിനു പറ്റിയ വചനവുമായിട്ട് സാത്താൻ നിന്നെ സമീപിച്ചു.
He came to Jesus. Why won't he come to you and me?
യേശുവിനെ അവണ്ണം സമീപിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നിന്നെയും എന്നെയും സമീപിച്ചു?
It is written.
ഇവണ്ണം എഴുതിയിരിക്കുന്നു.
Jesus said, it is also written.
എന്നാൽ യേശു പറഞ്ഞു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു.
It's like the two wings of a bird.
ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ.
It is written.
എഴുതിയിരിക്കുന്നു.
It is also written.
ഇങ്ങനെയും എഴുതിയിരിക്കുന്നു.
Then you can go straight.
അവണ്ണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ മുമ്പോട്ട് പറക്കുവാൻ.
If you have only one wing, what happens?
നിനക്ക് ഒരു ചിറക് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് സംഭവിക്കും?
The bird will go round in circles the whole time, like a lot of believers.
അനേക വിശ്വാസികളെയും പോലെ ഒരു സർക്കിളിൽ വട്ടമിട്ട് പറക്കുന്നവനായിരിക്കും.
All the cults have got one verse.
എല്ലാ അന്ധാരാധനാ സംഘങ്ങൾക്കും ഒരു ചിറകുകളേ ഉള്ളൂ.
One verse.
ഒരു വചനമേ ഉള്ളൂ.
And that is the main thing for them.
അവരെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിരിക്കുന്നു അത് മാത്രമാണ്.
Don't be a man of one verse.
നീ ഒരൊറ്റ വചനം മാത്രമുള്ള വ്യക്തി ആയിരിക്കരുത്.
You know, all of us have got our favorite scriptures and favorite subjects, whether you know it or not.
നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇഷ്ടമുള്ള നമ്മുടേതായ പ്രത്യേക വിഷയങ്ങളും വചനങ്ങളും ഒക്കെ ഉണ്ട്.
I looked at this Bible once.
ഞാൻ ഒരിക്കൽ ബൈബിളിൽ ഇങ്ങനെ നോക്കി.
To see which are the dirtiest pages where my thumb has gone the most.
ഞാൻ നോക്കി, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എടുക്കുകയും വായിക്കുകയും ഏറ്റവും കൂടുതൽ എന്റെ ബൈബിളിൽ ചെളി പിടിച്ചിട്ടുള്ളതുമായിരിക്കുന്ന ആ പേജുകൾ ഏതൊക്കെയാണ്?
It's Romans 6, 7 and 8.
അത് റോമർ 6, 7, 8 അധ്യായങ്ങളായിരുന്നു.
I said, Lord, that shows me something. Just from the dirt in the page, I get some revelation.
ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ ബൈബിളിന്റെ പേജുകളിലുള്ള ചെളി, അതിൽ നിന്ന് എനിക്ക് വെളിച്ചം കിട്ടി.
That I am not preaching from the whole Bible.
ഞാൻ ബൈബിൾ മുഴുവൻ ഉപയോഗിച്ചല്ലോ പ്രസംഗിക്കുന്നത്.
I am not even preaching from the whole New Testament.
പുതിയ നിയമം പോലും ഞാൻ മുഴുവൻ ഉപയോഗിക്കുന്നില്ല.
My Bible consists of 3-4 chapters.
എന്റെ ബൈബിളിൽ ആകെയുള്ളത് 3-4 അധ്യായങ്ങളാണ്.
And the church will be built up with that imbalanced diet.
സഭയും ഇവണ്ണം സമതുലിതാവസ്ഥ ഇല്ലാത്ത ഈ പ്രസംഗങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും.
When I am thinking what book should I read now, I finished reading one book in my morning reading, now which book shall I go to?
അതുകൊണ്ട് ഞാൻ
ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞു, ഇനി ഏത് വായിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ
ഐ തിങ്ക് വിച്ച് ഇസ് ദ ബുക്ക് വിച്ച് ഐ എം ലീസ്റ്റ് ഫെമിലിയർ വിത്ത്.
എനിക്ക് ഏറ്റവും പരിചയം കുറഞ്ഞ ബൈബിളിലെ പുസ്തകം.
Some books I'm very familiar with.
ചില ഭാഗങ്ങൾ, ചില പുസ്തകങ്ങൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം.
വിച്ച് ഇസ് ദ വൺ ഐ എം ലീസ്റ്റ് ഫെമിലിയർ വിത്ത്.
എനിക്ക് ഏറ്റവും കുറച്ച് അറിയാവുന്നത് ഏതാണ്?
ലെറ്റ് മീ റീഡ് ദാറ്റ് ബിക്കോസ് ദാറ്റ് ഇസ് ദ വൺ വിച്ച് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് ബുക്ക് ആൻഡ് ദാറ്റ്സ് ദ വൺ ഐ നീഡ് ദ മോസ്റ്റ്.
എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടമില്ലാത്ത ആ ഒരു പുസ്തകം അതാണ് എനിക്കിപ്പോൾ ആവശ്യം, ഞാൻ അത് വായിക്കട്ടെ.
യു നോ ഇഫ് യു ഓൾവേസ് ഈറ്റ് മട്ടൺ ആൻഡ് യു ഡോണ്ട് ഈറ്റ് വെജിറ്റബിൾസ് യു കൻ ഹാവ് പ്രോബ്ലംസ്.
നീ എല്ലായ്പ്പോഴും ആട്ടിറച്ചി മാത്രം ഭക്ഷിക്കുകയും പച്ചക്കറികളും മറ്റും കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
സോ ഇൻ സ്ക്രിപ്ചർ ഓൾസോ ഇഫ് യു വാണ്ട് ടു പ്രിവെന്റ് സേറ്റൻ ഫ്രം ഡിസീവിംഗ് യു When he says it is written, you must also be able to say it is also written.
അതുകൊണ്ട് തിരുവെഴുത്തുകളെ സംബന്ധിച്ചും സാത്താൻ നിന്നോട് ഇവിടെ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു പറയത്തക്കവണ്ണം ദൈവവചനത്തിന് നിശ്ചയം വേണം.
He tempted Jesus to use his supernatural power again to get some honor from men.
ഇവിടെ തന്റെ പ്രവൃത്തിയാദിയുടെ ശക്തി ഉപയോഗിച്ച് മനുഷ്യരുടെ മാനം തേടുവാനാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത്.
കം ഡൗൺ ഇൻ ദേർ മിഡ്സ്റ്റ് ആൻഡ് ലെറ്റ് ദം സീ ദാറ്റ് യു ആർ എ മാൻ ഓഫ് ഗോഡ്.
നീ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ചാടുക, നീ ഒരു ദൈവപുരുഷനെന്ന് ഇവരെല്ലാവരും മനസ്സിലാക്കട്ടെ.
സപ്പോസിംഗ് വൈൽ യു ആർ പ്രീച്ചിംഗ് ഇൻ എ ചർച്ച്,
നിങ്ങളൊരു സഭയിൽ സംസാരിക്കുകയാണെന്ന് കരുതുക.
വൺ ഡീമൺ പൊസസ്ഡ് പേഴ്സൺ ഗെറ്റ്സ് അപ്പ്,
ഒരു ഭൂതബാധിതൻ എഴുന്നേറ്റ് വരുന്നു.
റൈറ്റ് ദേർ,
അവിടെ ആ കൂട്ടത്തിൽ എഴുന്നേറ്റു.
And says, I know who you are a man of God.
Avan vilichu parayana, nee aaranennu enikku ariyam, nee devapurushanaanu.
What will you say?
Nee endu parayum?
Ah, good, at last these fellows know who I am.
Edalum nannayi ee koodi aalukalokke naan aaranennu manasilakkiyallo ennaano parayuga.
Not Jesus, he said, shut up, keep quiet.
Yeshu anganeyalla parayunu. Yeshu parayum, nee mindadirikku avade
irikku.
അവനെ വിട്ടുപോകുക എന്ന് പറയും.
That's what Paul did also in Acts 16.
പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് അവനോട് പറയുന്നത്.
You want a testimony from the devil?
നിനക്ക് സാത്താന്റെ സാക്ഷ്യമാണോ ആവശ്യം?
It's only to puff your head up.
അത് നിന്റെ തലയെ ചീർക്കുവാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ.
There are so many ways in which we can try to seek man's honor by some demonstration of faith.
വിശ്വാസത്തിന്റെ ചില പ്രകടനങ്ങൾ വഴി അവരുടെ ആളുകളുടെ അംഗീകാരം തേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
See, I've seen two big differences between Jesus healing and today's healing ministries.
യേശുവിന്റെ രോഗശാന്തി ശുശ്രൂഷ ഇന്നത്തെ അവരുടെ
വ്യത്യാസം. പ്ലീസ് റിമെമ്പർ ദിസ്,
ഇത് ഓർക്കുക.
നമ്പർ വൺ,
ഒന്നാമത്തെ വ്യത്യാസം,
ജീസസ് നെവർ ടുക്ക് എ കളക്ഷൻ വെൻ ഹി ഹീൽഡ് ദ സിക്ക്.
യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഒരിടത്തും ഒരു സ്തോത്ര കാഴ്ച സ്വീകരിച്ചതായിട്ട് നാം കാണുന്നില്ല.
നോട്ട് ഈവൻ വൺ പ്ലേസ്.
ഒരിടത്ത് പോലും അങ്ങനെയൊരു
അപ്പോസ്തലസ് ഡിഡ്ന്റ് ഡു ദാറ്റ്.
അപ്പോസ്തലന്മാർ ആരും അവർണ്ണം ചെയ്തിട്ടില്ല.
നൗ ടുഡേ,
എന്നാൽ ഇന്ന്,
കാൻ യു ഷോ മീ വൺ ഹീലിംഗ് മീറ്റിംഗ് വേർ ദേ ഡോണ്ട് ടേക്ക് എ കളക്ഷൻ.
ഏതെങ്കിലും ഒരു രോഗശാന്തി ശുശ്രൂഷയിൽ സ്തോത്രകാഴ്ച എടുക്കാത്ത,
ഈവൻ എ പ്രീച്ചിംഗ് മീറ്റിംഗ്
തരാമോ, അല്ലെങ്കിൽ ഒരു വെറും പ്രസംഗമാകട്ടെ.
ദാറ്റ് ഈസ് ദ നമ്പർ വൺ ഡിഫറൻസ്. ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ ബ്ലൈൻഡ് ദെൻ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ.
ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഈ കാര്യത്തിലും നിങ്ങൾ അന്ധരാണെങ്കിൽ നിങ്ങളെ ഏവണ്ണം
പഠിപ്പിക്കും.
അത് തന്നെ മതി.
But there is a second difference.
എന്നാൽ രണ്ടാമതൊരു വ്യത്യാസം കൂടെ ഉണ്ട്.
When Jesus healed a sick person,
യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ,
it's because he felt so sorry for that poor person who was sick.
ആ രോഗിയായ മനുഷ്യന്റെ ആ നിസ്സഹായാവസ്ഥയിൽ യേശു വളരെ മനസ്സലിയായി.
He wanted to bring health to that person.
ആ വ്യക്തിക്ക് സൗഖ്യവും ആരോഗ്യവും കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചു.
Most of the time he said, don't tell anybody, just praise the Lord and go home.
ഇതിനു ശേഷം മിക്കപ്പോഴും യേശു പറഞ്ഞിട്ടുണ്ട്, നീ കാര്യം ആരോടും പറയരുത്, പോകുക.
But today, when a person heals a sick person,
എന്നാൽ ഇന്ന് ഒരുവൻ ആളുകളെ, ഒരു രോഗിയെ സൗഖ്യമാക്കുമ്പോൾ,
it's not even a proper healing.
അത് ശരിയായ ഒരു സൗഖ്യമല്ലായിരിക്കാം.
Can you hear? Yeah, I can hear a little bit now. That type of stuff.
അവന്റെ അടുത്ത് നിനക്ക് കേൾക്കാമോ, അവൻ തലയാട്ട് കേൾക്കാമെന്ന് പറയും.
But his aim is not to help this poor man. The healers.
ഈ രോഗശാന്തി വരമുള്ള ആളിന് അവന്റെ ലക്ഷ്യം ഈ സാധുവിനെ സഹായിക്കുക എന്നുള്ളതല്ല.
He's not bothered whether this fellow forgets about, loses his hearing tomorrow or not. He's not bothered about that.
അവന്റെ കേൾവി നാളെ വീണ്ടും നഷ്ടപ്പെടുമോ, അവന് സൗഖ്യമായോ എന്നുള്ളതല്ല അവന്റെ പ്രശ്നം.
For the next half an hour, these people must know that I am a healer. See what this fellow happened to this chap.
അടുത്ത അരമണിക്കൂർ നേരത്തേക്ക് ഈ കേൾവിക്കാരൊക്കെയും അറിയണം, ഈ വ്യക്തി സൗഖ്യമായി, ഞാൻ ആരാണെന്ന് അറിയണം.
He could only hear 80% till now. Now he can hear 85%.
മുമ്പ് അവൻ 80% കേൾക്കാമായിരുന്നു, ഇപ്പോൾ 85% കേൾക്കാം.
You know who I am? Man of God.
ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ദൈവത്തിന്റെ ദാസനാണ്.
I'm not surprised at such people.
അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നില്ല.
Surprised at the thousands of believers who sit there with their mouth open and say, oh man of God.
അങ്ങനെയുള്ള കൺവെൻഷനുകളിൽ, ക്രൂസേഡുകളിൽ പോയിരുന്നിട്ട് ഈ ദൈവപുരുഷൻ വലിയവനാണല്ലോ എന്ന് പറഞ്ഞ് വായ തുറന്നിരിക്കുന്ന ആളുകളെ കണ്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്.
That's what surprises me.
അതിലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്.
Even a Hindu businessman will have enough sense to say, this is a hoax.
ഒരു ഹൈന്ദവനായ ബിസിനസ്സുകാരൻ പോലും മനസ്സിലാവും ഇത് വെറും തട്ടിപ്പാണ്.
These business people are sharp. They've got sense more than believers.
വിശ്വാസികളെക്കാളും ഈ ബിസിനസ്സുകാർക്ക് കൂടുതൽ വിവേചന ശക്തിയുണ്ട്.
Jesus did not do all these type of magic tricks to show people I am a man of God.
ഞാനൊരു ദൈവപുരുഷനാകുന്നു തെളിയിക്കത്തക്കവണ്ണം ഇങ്ങനെയുള്ള സൂത്രങ്ങൾ പ്രയോഗിക്കുവാൻ
Jump down and show what a man I am.
ഉയരുന്ന് ചാടിയിട്ട് ഞാൻ ആരാണെന്ന് കാണിക്കുക.
Do you ever give your testimony to somebody else about what God did through you to prove to others if they have a doubt that you're a man of God?
ദൈവം നിന്റെ ജീവിതത്തിൽ കൂടെ പ്രവർത്തിച്ച കാര്യങ്ങളെ വിശദീകരിച്ചിട്ട് നീ ഒരു ദൈവപുരുഷനാണെന്നുള്ള കാര്യം സംശയമില്ലാതെ തെളിയിക്കുവാൻ നീ ആഗ്രഹിച്ചിട്ടുണ്ടോ?
What is it for?
അതെന്തിനു വേണ്ടിയാണ്?
To show other people you jumped off the temple and nothing happened to you?
നീ ആലയത്തിന്റെ ഉയരുന്ന് ചാടിയിട്ട് നിനക്കൊന്നും ഒന്നും സംഭവിച്ചില്ല എന്ന് കാണിക്കുവാനാണോ?
You fell where Jesus overcame.
യേശു ജയിച്ചിടത്ത് നീ പരാജയപ്പെടുന്നു.
The third temptation,
മൂന്നാമത്തെ പരിശോധന,
was the devil came to him and said, I'll give you all this glory of the world. First Matthew 4:8.
എട്ടാമത്തെ വാക്യം, യേശുവിനെ ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു.
Tempted in the wilderness,
മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു.
In the city,
പട്ടണത്തിൽ പരീക്ഷിക്കപ്പെട്ടു.
On the highest mountain,
ഇപ്പോൾ പർവ്വതത്തിന്റെ ഉയരത്തിൽ.
Any place,
ഏതൊരു സ്ഥലത്തും.
Some place where you are closer to God,
ദൈവത്തോട് നിനക്ക് അടുത്തിരിക്കുവാൻ കഴിയുന്ന ഇടം.
Even there you'll be tempted,
അവിടെയും നിനക്ക് പരീക്ഷകൾ ഉണ്ടാവും.
And he can show you the glory of the world,
ഈ ലോകത്തിന്റെ മഹത്വം നിന്നെ അവൻ കാണിക്കും.
Some of you who think, oh, I will never be tempted by the glory of the world now,
നിങ്ങൾ ചിലർ പറഞ്ഞേക്കാം ഈ ലോകത്തിന്റെ മഹത്വം കൊണ്ട് എന്നെ പരീക്ഷിക്കുവാൻ സാധിക്കില്ല.
Remember, after 30 years of overcoming temptation, Jesus was still tempted with the glory of the world.
നിങ്ങൾ ഓർക്കുക, 30 വർഷം എല്ലാ പാപങ്ങളെയും കീഴ്പ്പെടുത്തിയ ശേഷം ഇപ്പോൾ ലോകത്തിന്റെ മഹത്വത്തിന് മുമ്പിൽ യേശു പരീക്ഷിക്കപ്പെടുകയാണ്.
Don't think that we have come so far that now we will never be tempted by the glory of the world.
ഇനിമേലാൽ ലോകത്തിന്റെ മഹത്വം കൊണ്ട് എന്നെ പരീക്ഷിക്കുവാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് ഞാൻ വന്നിരിക്കുന്നു നാം ചിന്തിക്കരുത്.
You can be tempted with all the glorious things in the world just like Jesus was.
യേശു പരീക്ഷിക്കപ്പെട്ടതുപോലെ ഈ ലോകത്തിന്റെ മഹത്വമുള്ള വലിയ കാര്യങ്ങളാൽ നീയും പരീക്ഷിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. നീ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കുക.
It's a temptation to compromise your conviction to get some gain.
ഒരു നേട്ടമുണ്ടാകാൻ വേണ്ടി നിന്റെ ബോധ്യങ്ങളെ ത്യജിക്കുക, ഒത്തുതീർപ്പുള്ളവനായിത്തീരുക.
You know, if we keep quiet on certain things, we can have a bigger congregation.
നാം ചില കാര്യങ്ങളെക്കുറിച്ച് മൗനമായിരുന്നാൽ വലിയൊരു കൂട്ടത്തെ കൂട്ടുവാൻ സാധിക്കും.
I was once invited here in Kerala to one place to preach at a convention.
ഇവിടെ കേരളത്തിൽ ഒരിക്കൽ,
many years ago,
അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചു.
1 week before the convention, I got a letter.
കൺവെൻഷന് ഒരാഴ്ച മുമ്പ് ഒരു കത്ത് കിട്ടി.
ഐ വാസ് ദി ഓൺലി സ്പീക്കർ.
അവിടെ ഞാൻ മാത്രമേ പ്രസംഗകനായിട്ടുള്ളൂ.
ദിസ് ഈസ് എൻ ഇന്റർഡിനോമിനേഷണൽ കൺവെൻഷൻ, പ്ലീസ് ഡോണ്ട് സ്പീക്ക് അബൌട്ട് വാട്ടർ ബാപ്റ്റിസം.
ഇത് എല്ലാ സഭാവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ഒരു കൺവെൻഷനാണ്. ദയവ് ചെയ്ത് ജലസ്നാനത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കരുതേ.
ഐ റോട്ട് ലെറ്റർ ബാക്ക് സെയിംഗ് ഐ തിങ്ക് യു ബെറ്റർ ഇൻവൈറ്റ് സംബഡി എൽസ്.
ഞാൻ വീണ്ടും മറുപടി എഴുതി, നിങ്ങൾക്ക് മറ്റാരെങ്കിലും ക്ഷണിക്കാമല്ലോ.
യു കാന്റ് ഇൻവൈറ്റ് മീ ടു കീപ് മൈ മൗത്ത് shut, saying, don't speak about this, don't speak about that.
ഇന്നിനെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് വായടച്ചിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല.
So they never invited me again.
വീണ്ടും അവർ എന്നെ ക്ഷണിച്ചില്ല.
Another place they invited me for a large evangelistic meeting.
മറ്റൊരിടത്ത് വലിയൊരു സുവിശേഷ യോഗത്തിന് വേണ്ടി ക്ഷണിച്ചു.
They said, we want you to come.
സഹോദര വരിക, നിങ്ങൾ ഇവിടെ വരണം.
I said, I'll come if you don't take a collection.
അപ്പോൾ ഞാൻ അവരെ അറിയിച്ചു, നിങ്ങൾ
അവിടെ സ്തോത്രകാഴ്ച എടുക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ വരാം.
I said, I don't want a gift.
എനിക്ക് ഒരു സംഭാവനയൊന്നും വേണ്ട.
I don't even want you pay my train fare. I'll pay my own train fare.
എന്റെ വണ്ടിക്കൂലി നിങ്ങൾ കൊടുക്കണ്ട, അതും ഞാൻ കൊടുത്തു.
And I will stay in that town at my own expense.
എന്റെ സ്വന്തം ചെലവിൽ ഞാൻ അവിടെ ഒരു മുറി എടുക്കാം.
And at the end of the preaching, I don't want any gift.
പ്രസംഗം അവസാനിച്ച ശേഷം എനിക്ക് നിങ്ങൾ ഒരു പൈസയും തരുക.
But please don't take a collection.
എന്നാൽ അവിടെ ദയവീത് പിരിവെടുക്കരുത്.
Maximum I can permit is that one box is kept there. Those who want can put it.
പരമാവധി ഞാൻ സമ്മതിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു പെട്ടി വെക്കാം, ആരെങ്കിലും എല്ലാം കൊടുക്കുന്നു.
I said, this is my conviction that you must never take money from an unbeliever when we preach the gospel to him. Gospel is free.
നിങ്ങൾ ഒരു അവിശ്വാസിക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങരുത് എന്നുള്ളതാണ് എന്റെ ബോധ്യം.
I said, if you don't agree with this, please call another speaker.
ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ലെങ്കിൽ മറ്റൊരു പ്രസംഗകനെ ക്ഷണിച്ചുകൊള്ളുക.
They said, we'll call another speaker.
അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ മറ്റാരെങ്കിലും നോക്കാം.
So which was the most important event in their program for evangelism?
അതുകൊണ്ട് സുവിശേഷ പ്രസംഗം സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു?
Collection of the money.
പണം പിടിച്ചെടുക്കുക.
Yeah, I've had many experiences like this.
എനിക്ക് ഇവണമുള്ള അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
You compromise your conviction, you can get a wider audience.
നിന്റെ ബോധ്യങ്ങളെ ശരിക്കാൻ നീ സന്നദ്ധനാണെങ്കിൽ നിനക്ക് വലിയ ഒരു ആൾക്കൂട്ടത്തെ കിട്ടും.
Many years ago I said to the Lord, even if I'm all alone, I will stand true to what your word says.
അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും നിന്റെ വചനത്തിന്റെ സത്യത്തിൽ ഞാൻ നിൽക്കും.
And he has tested me on that. There were times it looked as if we would be all alone.
ഞങ്ങൾ ഒറ്റയ്ക്കാകുമെന്ന് തോന്നുമാറ് ദൈവം പല പരീക്ഷകൾ കൂടെ ഞങ്ങളെ നടത്തി.
Don't bow down to the devil to get something he offers you.
സാത്താൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി അവന്റെ മുമ്പിൽ തല കുനിക്കാതിരിക്കുക.
There are many areas like that.
ഇവിടെയുള്ള പല മേഖലകളും ഉണ്ട്.
In your office, your boss says, you have to adjust a little bit, just sign this, it's okay.
നിന്റെ ഓഫീസിൽ നിന്റെ മാനേജർ പറയും, അല്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, ഇതൊക്കെ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയും.
യു കാൻ്റ് ലിവ് ഇൻ ദ വേൾഡ് വിത്ത് ഓൾ ദീസ് ഹൈ പ്രിൻസിപ്പിൾസ്.
ഇങ്ങനെയുള്ള വലിയ തത്വങ്ങളും സത്യസന്ധതയുമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനൊന്നും പറ്റുകയില്ല.
ഐ റിമെമ്പർ വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ദ നേവി.
ഞാൻ നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്
ഹിയർ ഇൻ കൊച്ചിൻ,
കൊച്ചിയിലായിരുന്നു.
ഓഫീസേഴ്സ് വർ അലൗഡ് ടു യൂസ് ദ നേവൽ ബോട്ട്സ് ഇഫ് ദേ പെയ്ഡ് ഫോർ ഇറ്റ്, പെയ്ഡ് ഫോർ ദ ഡീസൽ.
ആ നേവൽ ഓഫീസർമാർക്ക് ആ നേവിയുടെ ബോട്ട് ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഡീസൽ അവർ സ്വന്തം ചെലവിൽ അടിക്കണം.
ബട്ട് വെൻ ദ കമാൻഡിംഗ് ഓഫീസർ, the captain, used the boat for his family to go on a picnic.
എന്നാൽ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ തന്റെ കുടുംബവുമായിട്ട് ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ
എവറി ബോട്ട് ഓഫീസർ വുഡ് റൈറ്റ് ഇൻ ദ ലോഗ് ക്യാപ്റ്റൻ ഗോസ് ഫോർ ഹാർബർ ഇൻസ്പെക്ഷൻ.
അവിടെയുള്ള ലോഗ് ബുക്കിൽ ഇങ്ങനെ അതിന്റെ ചുമതലപ്പെട്ട ഓഫീസർ എഴുതി വെക്കും, ക്യാപ്റ്റൻ ഇന്ന സ്ഥലത്തുള്ള തുറമുഖം സന്ദർശിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ എഴുതിയാൽ ഡീസലിന്റെ ചെലവ് കൊടുക്കേണ്ട ആവശ്യമില്ല.
One day they made the mistake of making me the boat officer.
ഒരിക്കൽ എന്നെയാണ് അവർ ബോട്ട് ഓഫീസറായിട്ട് വെച്ചത്.
So the captain went on a Sunday picnic.
ക്യാപ്റ്റൻ തന്റെ കുടുംബവുമായിട്ട് ഞായറാഴ്ച പിക്നിക്കിന് പോയി.
I sent him a bill.
ഞാൻ ഒടുവിൽ അതിനുള്ള ഒരു ബിൽ അയച്ചു കൊടുക്കേണ്ടി വന്നു.
So he's a very big man. He's got 4 stripes. I've got only 2.
അദ്ദേഹം വലിയ ആളാണ്, 4 വരകളുള്ള വലിയ റാങ്കുള്ള ആളാണ്. പക്ഷേ എനിക്ക്
people with 4 stripes will not talk directly to the people with 2.
എനിക്ക് 2 വരകളേ ഉള്ളൂ. സാധാരണ നേവിയിൽ 2 വരയുള്ളവർ 4 വരയുള്ള വലിയ ഓഫീസറോട് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയില്ല.
Even the other way they will not talk.
മറ്റുള്ള അവർ ഇങ്ങോട്ട് സംസാരിക്കില്ല.
He calls the man with 3 stripes and says, what is this fellow with 2 stripes sent me?
3 വരയുള്ള ഒരു ഓഫീസറെ വിളിച്ചിട്ട് അവൻ ചോദിക്കും, ഈ താഴെയുള്ള ഓഫീസർ എന്താണ് ചെയ്തിരിക്കുന്നത്?
So the 3 stripe man is surprised. What is this captain getting a bill? First time in his life.
ഞങ്ങൾക്കിടയിലുള്ള ആ ഓഫീസർ അയാൾ അത്ഭുതപ്പെട്ടു പോയി.
സോ
എന്താണ് ഇത്? ക്യാപ്റ്റൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ബില്ല് കിട്ടുന്നത്.
സോ ഹി ബ്രോട്ട് ദി ബിൽ ടു മീ, കോൾഡ് മീ ടു ഹിസ് ഓഫീസ്.
എന്നെ ആ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ ബില്ലിന്റെ കാര്യം ചോദിച്ചു. ഇതെന്താണ് ഈ ബില്ല്?
ഐ സെഡ്, സർ, ദി ക്യാപ്റ്റൻ വെന്റ് ഫോർ എ പിക്നിക്, സോ ഐ സെന്റ് ഹിം എ ബിൽ.
ഞാൻ പറഞ്ഞു, സാറേ, ക്യാപ്റ്റൻ ഒരു പിക്നിക്കിന് പോയി, അതിനുള്ള ഡീസലിന്റെ ബില്ല് ഞാൻ കൊടുത്തിരിക്കുകയാണ്.
Didn't the previous boat officer tell you what you should do?
നിനക്ക് മുമ്പുണ്ടായിരുന്ന ഓഫീസർ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് പറഞ്ഞു തന്നില്ലേ?
Yeah, I know that, sir.
സാറേ, എനിക്കത് അറിയാം.
But I am a Christian.
എന്നാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്.
My conscience does not permit me to do that.
അവിടെ ചെയ്യുവാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല.
Very respectfully standing at attention
and humbly. ഭവ്യതയോടെ അറ്റൻഷൻ ആയിട്ട് നിന്ന് ബഹുമാനത്തോടെ സംസാരിച്ചു.
Not even sitting, standing.
ഇരുന്നുകൊണ്ടല്ല, നിന്നുകൊണ്ട് സംസാരിച്ചു.
And he said, you must forget about your conscience if you're going to be in the Navy.
നീ നേവിയിലാണെങ്കിൽ നിന്റെ മനസാക്ഷിയെ വിട്ടുകളയേണ്ടിയിരിക്കുന്നു, അതിനെ മറന്നു കളയുക എന്നവൻ പറഞ്ഞു.
I don't remember what I said, but something like, I'm sorry, sir, I have to keep my conscience.
ഞാൻ എന്താ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ ക്ഷമിക്കുക, എനിക്ക് ഇവണ്ണം ചെയ്യാൻ പറ്റൂന്ന് ഞാൻ.
Go back to your office.
നീ പോവുക എന്നോട് പറഞ്ഞു.
And in half an hour, I got my transfer orders.
അര മണിക്കൂറിനുള്ളിൽ എനിക്ക് ട്രാൻസ്ഫർ ഓർഡറും കിട്ടി.
The godly man's life is exciting.
ദൈവപുരുഷന്റെ ദൈവഭക്തന്റെ ജീവിതം വളരെ ആനന്ദ നിർഭരം തന്നെയാണ്.
Those are the situations where I learned to know God.
ദൈവത്തെ അറിയുവാന് ഇടയായ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്.
What I studied in the Bible, I had ample opportunity to experience in my life.
ദൈവവചനത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായിട്ട് അനുഭവിക്കുവാൻ എനിക്ക് ധാരാളം.
Those are the situations where I became strong.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെയാണ് ഞാൻ ശക്തനായി തീർന്നത്.
30 years later,
30 വർഷങ്ങൾക്ക് ശേഷം,
I saw this three-striped man in Bangalore just 2 years ago, 2-3 years ago.
കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ഇടയ്ക്കുള്ള 3 വരെയുള്ള ഓഫീസറെ ഞാൻ കാണുവാനിടയായി.
He is retired, he's an old man.
അദ്ദേഹം റിട്ടയർ ചെയ്തു, ഒരു വയോവൃദ്ധനായി.
We met at a naval officers meeting.
ഞങ്ങൾ ഒരു നേവൽ ഓഫീസർമാരുടെ മീറ്റിംഗിൽ ഇങ്ങനെ കണ്ടു.
He tried to avoid me.
അദ്ദേഹം എന്നെ ഒഴിഞ്ഞു മാറുവാനായിട്ട് ആഗ്രഹിച്ചു.
After 30 years,
30 വർഷങ്ങൾക്ക് ശേഷം,
I went up to him and I said, hello sir, how are you? Good to see you again.
ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഹലോ സർ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു സംസാരിച്ചു.
He is surprised, I am still alive and I am still.
ഇദ്ദേഹം ഇയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അത്ഭുതപ്പെട്ട് അദ്ദേഹം നോക്കി.
Yeah, we are a testimony to all these people.
ഇങ്ങനെയുള്ള എല്ലാവർക്കും നമ്മുടെ ജീവിതം.
Don't bow down.
തല വണക്കി കൊടുക്കുക.
Whatever you may get, be transferred, suffer, but don't bend.
ട്രാൻസ്ഫർ ഉണ്ടാവുകയോ കഷ്ടപ്പെടേണ്ടി വന്നാലും നീ നിന്റെ തല കുനിക്കരുത്.
The devil wants you to bend. God wants upright people.
സാത്താൻ ആഗ്രഹിക്കുന്ന നീ തല കുനിക്കുക എന്നുള്ളതാണ്. ദൈവം തല ഉയർത്തിപ്പിടിക്കുന്നവരെയാണ് നോക്കുന്നത്.
If you're afraid of suffering, you're afraid of transfer orders, you'll never be able to live for God.
കഷ്ടതകളും ട്രാൻസ്ഫർ ഓർഡറുകളും ഒക്കെ നീ ഭയപ്പെടുന്നവനാണെങ്കിൽ.
Then one more thing we see here.
നാം ഒരു കാര്യം കൂടെ വായിക്കുന്നു.
It's a temptation here which the devil gave to Jesus to avoid the cross.
പിശാച് കൊടുത്ത ഒരു പരീക്ഷ ക്രൂശിനെ ഒഴിവായി പോവുക എന്നുള്ളതാണ്.
He knew that Jesus came to win this world.
സാത്താൻ അറിയാം യേശു വന്നത് ഈ ലോകത്തെ നേടുവാൻ വേണ്ടിയാണ്.
And he's saying, you are going to win this world with all this cross and suffering. You don't have to go that way. Here's a shortcut. Just bow down. I'll give it all to you.
സാത്താൻ യേശുവിനോട് സജസ്റ്റ് ചെയ്തത്, നീ ഇത്ര കഷ്ടപ്പെട്ട് ക്രൂശ് എടുത്ത് ഇങ്ങനെ കഷ്ടതയുടെ മാർഗത്തിൽ കൂടെ ലോകത്തെ നേടേണ്ട ആവശ്യമില്ല, മറ്റൊരു മാർഗം ഞാൻ തരാം.
Take the easy way.
എളുപ്പമുള്ള വഴി കാണിച്ചു തരാം.
The easy way is a dangerous way.
അങ്ങനെയുള്ള എളുപ്പമുള്ള വഴി അപകടം നിറഞ്ഞതാണ്.
Beware of the shortcuts the devil shows you.
സാത്താൻ നിന്നെ കാണിക്കുന്ന കുറുക്കു വഴികളെ കുറിച്ച് ജാഗ്രതയുള്ളവനായിരിക്കും.
You may get something in the world.
ഈ ലോകത്തിൽ നിനക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കും.
What you will lose is your anointing, your ministry, your joy in the Lord.
എന്നാൽ നിനക്ക് നഷ്ടമാകാൻ പോകുന്നത് നിന്റെ വിളി, നിന്റെ അഭിഷേകം, കർത്താവിലുള്ള സന്തോഷം.
What you will gain is money.
നീ നേടുന്നത് ഒരുപക്ഷെ പണമായിരിക്കും.
Honor.
മാന്യത.
You have lost your birthright.
നിന്റെ ജന്മാവകാശം നിനക്ക് കൈവിട്ടു പോകും.
Many people around you are doing it.
നിങ്ങളുടെ ചുറ്റുമുള്ള അനേക ആളുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്.
You can do wrong things in your office and still sit in the assembly with a very good testimony.
നിങ്ങൾക്ക് ഓഫീസിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടും നല്ല സാക്ഷ്യമുള്ളവരായി സഭയിൽ ഇരിക്കുവാൻ പ്രയാസമില്ല.
If I had signed that false thing in that boat log, nobody in my assembly would have known about it.
ഞാൻ എന്റെ അന്ന് ബോട്ടിൽ ആ ലോഗ് തെറ്റായിട്ട് ഒപ്പുവെച്ചിരുന്നെങ്കിൽ സഭയിലുള്ള ആരും അത് അറിയുമായിരുന്നില്ല.
അസംബ്ലി ഐ വുഡ് ഹാവ് ഹാഡ് എ ഗുഡ് ടെസ്റ്റിമോണി.
ഞാൻ സഭയിൽ വരുമ്പോൾ നല്ല സാക്ഷ്യം എനിക്ക് അവിടെ ഉണ്ടാവും.
ബട്ട് ഐ തിങ്ക് ഗോഡ് വുഡ് നെവർ ഹാവ് കോൾഡ് മീ ഔട്ട് ഓഫ് ദ നേവി ടു സെർവ് ഹിം.
എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നേവിയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് തന്റെ ശുശ്രൂഷയിലാക്കുമായിരുന്നില്ല.
I would be wasting my life today like an admiral or somewhere, wasting my life.
എന്റെ ജീവിതം ഒരു അഡ്മിറൽ ആയിട്ടോ ഒരു വലിയ ഓഫീസറായിട്ടോ എന്റെ സമയം പാഴാക്കുമായിരുന്നു.
Instead of doing what God wanted me to do.
ദൈവം എന്നെ കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് കൈവിടപ്പെടുമായിരുന്നു.
Only in eternity you will realize what you lost.
നിനക്ക് വാസ്തവത്തിൽ നഷ്ടപ്പെട്ടത് എന്താണെന്ന് നിത്യതയിൽ മാത്രമേ
നിനക്ക് അറിയൂ. So I say to all of you,
അതുകൊണ്ട് ഞാൻ പറയട്ടെ,
don't live just to show assembly people that you are doing what is right.
ശരിയായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിശ്വാസികളെ കാണിക്കുവാനായിട്ട് മാത്രം നീ ചെയ്യുന്നു.
Nobody was seeing when Jesus was there alone with the devil.
സാത്താനുമായി യേശു ഒറ്റയ്ക്കായിരുന്നപ്പോൾ ആരും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല.
Nobody sees in those times when you are alone.
നിങ്ങൾ തനിയായിരിക്കുമ്പോൾ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല.
You are tempted to get the best of both worlds, the best on earth and the best in heaven.
ഈ ലോകത്തിലും വരുവാനുള്ളതിലും ഉള്ള നന്മ എല്ലായിടത്തും ഏറ്റവും നല്ലതാണ്.
It's a constant temptation that comes to us. It's a constant temptation that comes to us.
നിരന്തരമായിട്ടും നാം നേരിടുന്ന ഒരു പരിശോധനയാണ്.
Why should you suffer here and then go to heaven?
നിനക്ക് ഇവിടെ കഷ്ടപ്പെട്ടിട്ട് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുള്ളൂ.
The devil says, I'll show you a way where you can have plenty in this world and plenty in the next as well.
സാത്താൻ പറയുന്നത്, ഞാൻ നിനക്ക് ഒരു കുറുക്കുവഴി കാണിച്ചു തരാം. ഈ ലോകത്തിലും സമ്പന്നനായിരിക്കാം, ദൈവരാജ്യത്തിലും സമ്പന്നനായിരിക്കാം. അതിനുള്ള മാർഗം,
you will have a comfortable life here and you will have a comfortable life there.
ഇവിടെയും നിനക്ക് സുഖസൗകര്യങ്ങൾ ഉണ്ടായിരിക്കും, ദൈവരാജ്യത്തിലും നിനക്ക് അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവും.
It does not work.
എന്നാൽ സഹോദരന്മാരെ, എന്നാൽ അത് ആവരണം സംഭവിക്കുന്നില്ല.
See what Jesus himself said. Have you ever read this verse in Luke 16?
ലൂക്കോസ് 16 അധ്യായം എടുക്കാം.
Jesus said about a rich man who enjoyed himself and tried to get the best of both worlds.
രണ്ട് ലോകങ്ങളിലേയും നന്മകൾ ആഗ്രഹിച്ച ഒരു ധനവാനായ മനുഷ്യനെക്കുറിച്ച് യേശു പറഞ്ഞു.
Abraham told him in Luke 16:25.
ലൂക്കോസ് 16:25 അബ്രഹാം പിതാവ് ആ ധനവാനോട് പറയുന്നത്,
Remember that during your life you received your good things.
മകനെ,
and Lazarus bad things. Now he is comforted and you are in agony.
മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു.
You don't go to hell for getting good things because you got good things on the earth.
നിങ്ങൾക്ക് ഈ ലോകത്തിൽ നന്മ അനുഭവിച്ചതുകൊണ്ട് നിങ്ങൾക്ക്
hell, you don't go to hell because of that.
നിങ്ങൾ നരകത്തിൽ പോകുന്നു അതുകൊണ്ടല്ല.
But it's quite likely that this rich man got his good things with a few compromises along the way.
എന്നാൽ ഈ ധനവാനായ മനുഷ്യനെ, അവൻ ധനം നേടിയത് ഒരുപക്ഷേ അവൻ ഒത്തുതീർപ്പുകാരനായിരുന്നതുകൊണ്ടോ തെറ്റായ വഴിയിൽ കൂടെ ആയിരിക്കാം.
I remember one man of God saying,
ഒരു ദൈവപുരുഷൻ ഇവിടെ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു,
My father was so honest that he could never become rich.
എന്റെ പിതാവ് വളരെ സത്യസന്ധനായിരുന്നതുകൊണ്ട് അവൻ ധനവാനായി തീർന്നില്ല.
Generally speaking, that's true.
സാധാരണ രീതിയിൽ അത് സത്യമാണ്.
A lot of people who are rich, if you really dig into their accounts, you'll find there are some compromises.
ധനവാനായിരിക്കുന്ന മിക്ക ആളുകളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവർ ഒത്തുതീർപ്പുകാരാണെന്ന്.
People in their assembly don't know about it.
സഭയിലുള്ള വിശ്വാസികൾ അത് അറിഞ്ഞെന്ന് വരികയില്ല.
But they've lost the anointing.
എന്നാൽ അവരുടെ അഭിഷേകം അവർ,
they've lost their ministry.
അവരുടെ ശുശ്രൂഷ, അവരുടെ സന്തോഷം പോയിപ്പോയി.
I've seen brothers who were good brothers when they were poor.
തങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലായിരുന്നപ്പോൾ നല്ല സഹോദരന്മാരായിരുന്നു, പിന്നീട് അവർ ധനവാന്മാരായി.
The children have gone to the Gulf and they've got a lot of money now.
അവരുടെ മക്കൾ ഗൾഫിൽ പോയി പണം സമ്പാദിച്ചു.
And there are a lot of crooked things they have to do with all this money.
ഇന്ന് ഈ പണവുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പല വളഞ്ഞ മാർഗങ്ങൾ അവർക്ക് അവലംബിക്കേണ്ടി വരുന്നു.
And they build their houses.
അവരുടെ വലിയ വീടുകൾ പണിയുന്നു.
Tell lies and sign false statements.
അവർ കള്ളം പറയുന്നു, തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ഒപ്പിടുന്നു.
They sit in good assemblies.
നല്ല സഭയിൽ അവരിരിക്കുന്നു.
What ministry do they have?
എന്നാൽ അവർക്ക് എന്ത് ശുശ്രൂഷയാണുള്ളത്?
One day in heaven they will discover they lost their birthright for a bowl of porridge.
അവർക്ക് ഇങ്ങനെ മനസ്സിലാകും, ഒരു പാത്രം പായസത്തിന് വേണ്ടി അവർ തങ്ങളുടെ ജന്മാവകാശത്തെ നഷ്ടമാക്കിയെന്ന്.
Don't be ignorant of Satan's schemes.
സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം അറിവില്ലാതെ.
That's what we've been trying to get light on these 3 days.
ഈ 3 ദിവസങ്ങളായി ദൈവം നമുക്ക് ആ കാര്യത്തിലാണ് വെളിച്ചം തന്നുകൊണ്ടിരിക്കുന്നത്.
ആമേൻ.